കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം ഏവരെയും അറിയിക്കുകയാണ്. പ്രിയരെ, ഭൂമിയിൽ വീണ്ടും ജീവിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് ശ്വാസം നൽകിയിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതികൾ അവസാനിച്ചിട്ടില്ല. ഏത് സമയവും ഈ ശ്വാസം ദൈവം പിൻവലിക്കാം. ആ സമയത്ത് ന്യായം വിധിക്കുന്ന ക്രിസ്തുവിന്റെ മുമ്പാകെ നിൽക്കുവാൻ തക്കവണ്ണം നാം ധൈര്യമുള്ളവരായിരിക്കണം. ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നവർ ആയിരിക്കണം. ആത്മാവാൽ നടത്തപ്പെടുന്നവർ ആയിരിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഏതെങ്കിലും ഈ ഭൂമിയിൽ കാണുന്ന 40,000 ഡിനോമിനേഷന്റെ ഡോക്ടറിന്റെ ഉള്ളിൽ കൊണ്ട് ചെന്നാക്കാനല്ല, പകരം ഇവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഓണറുണ്ട്, ഇവരുടെ സൃഷ്ടാവായ ദൈവം. ആ ദൈവത്തിന്റെ അടുക്കൽ നഷ്ടപ്പെട്ടു പോയ ഈ കുഞ്ഞുങ്ങളെ ആ ദൈവത്തിന്റെ അടുക്കൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ശുശ്രൂഷ. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം എന്റെ ഹൃദയം നിർത്തിയിരിക്കുന്നത് ഈ ലോകത്തിലെ ഡോക്ടറിനുകളിലല്ല, പകരം ദൈവവചനത്തിലെ വിശ്വാസത്താൽ എന്റെ ഉള്ളിൽ വന്ന റിസൾട്ടായി ഞാൻ ഭൂമിയിൽ നിന്ന് ഉയരത്തിലേക്ക് എന്നെ മാറ്റിയത് കൊണ്ട് ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കിക്കൊണ്ട് താഴെ കുടുങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെ ഉയരത്തിലേക്ക് വലിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ഒരുക്കുകയാണ്, എന്നിലൂടെ ജീവിക്കുകയാണ്, ജഡത്തിലൂടെ വെളിപ്പെടുകയാണ്. ഏതൊരു ദൈവപുത്രനും അവരുടെ രീതി ഇങ്ങനെയാണ്, അവരുടെ അപ്പനെ അവർ തങ്ങളുടെ ജഡത്തിലൂടെ വെളിപ്പെടുത്തും. സർവസൃഷ്ടികളും ഈറ്റുന്നതോടെ കാത്തിരിക്കുന്നതും അതിനുവേണ്ടിയാണ്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കും. ആ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ വരണം. ഇനിയും ജീവിക്കുന്നത് ഭൂമിയിൽ നിന്നല്ല, ഇനി ജീവിക്കുന്നത് ഉയരത്തിൽ നിന്നായിരിക്കണം. അതുകൊണ്ട് ഇനി ചിന്തിക്കേണ്ടത് ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. ഇപ്പൊ ഭൂമിയിൽ നിന്നുള്ള പ്രവർത്തനമല്ല, ഉയരത്തിലുള്ള പ്രവർത്തനമാണ് നാം ഭൂമിയിലേക്ക് ജഡത്തിലൂടെ വെളിപ്പെടുത്തേണ്ടത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ കേൾക്കുന്ന ചിന്തകൾ ഏതെങ്കിലും പുസ്തകം പഠിച്ച് റെഫർ ചെയ്ത് ഹെബ്രായ ഗ്രീക്ക് ഭാഷയുടെ പാണ്ഡിത്യം ഏറ്റെടുത്ത് നിങ്ങളോട് പറയുന്നതല്ല, പകരം സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് കൊണ്ട് അവിടെ ജീവിക്കുമ്പോൾ ആ കൂട്ടായ്മയിൽ ആ ഫെല്ലോഷിപ്പിൽ നിന്ന് കേൾക്കുന്ന ചിന്തകൾ ഭൂമിയിലെ ദൈവത്തിന്റെ ജനത്തോട് അറിയിക്കുകയാണ്. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേൾക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇവിടെ മറ്റൊരു ഡിനോമിനേഷൻ കെട്ടിപ്പടുത്താനല്ല, മറ്റൊരു സംഘടന ഉണ്ടാക്കുവാനല്ല, പകരം ഓണറായ ദൈവത്തിന്റെ അടുക്കലേക്ക് ജനം എത്തിച്ചേരാനാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ സന്ദേശത്തിന് നിങ്ങളെ എത്തിക്കുവാനുള്ള ഒരു ലക്ഷ്യമുണ്ട്. ഈ സന്ദേശം നിങ്ങളുടെ പോക്കറ്റിലെ പണം അടിച്ചു മാറ്റാൻ വേണ്ടിയല്ല, ഈ സന്ദേശം നിങ്ങളെ ആരെ എന്റെ കൂടെ കൂട്ടാൻ വേണ്ടിയല്ല, ഈ സന്ദേശം നിങ്ങളെല്ലാം ഞാൻ കൂടിയിട്ടുള്ള എന്റെ കൂട്ടായ്മയായ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടുമുള്ള കൂട്ടായ്മയിലേക്ക് ചേർക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ എല്ലാം ഇവിടെ കൊണ്ട് തന്നെ അവസാനം, ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. വാക്ക് ശ്രദ്ധിച്ചോണം. ദൈവ ഇഷ്ടം കേൾക്കുന്നവനല്ല, ദൈവഇഷ്ടം എന്താന്ന് എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് പറയുന്നവനല്ല, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ഹലോ, ഇന്ന് സഹോദരങ്ങളെ, ഗോഡ് സ്പിരിറ്റ് ഓപ്പറേഷന്റെ കണ്ടിന്യൂസ് മൂവ്മെന്റ് ആണ്. അതിൽ അന്നന്ന് ദൈവം തരുന്ന ചിന്തകൾ നിങ്ങളെ അറിയിക്കുക. എനിക്ക് വലിയ ബർഡൻ ഒന്നും ഇവിടെയില്ല, കാരണം ഞാന് എനിക്ക് കിട്ടുന്നതങ്ങ് തന്നാ മതി. എന്നിലെ മനുഷ്യപുത്രന് നന്മയും തിന്മയും തിരിച്ചറിയും, പക്ഷെ എന്നിലെ ദൈവപുത്രന് നന്മയും തിന്മയും തിരിച്ചറിയേണ്ട ആവശ്യമില്ല, കിട്ടുന്നങ്ങ് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ, ദാറ്റ്സ് എ ഗ്ലോറിയസ് ലൈഫ്. അപ്പോ ഇന്ന് സ്വർഗത്തിലെ ദൈവം എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചിന്ത ഞാൻ നിങ്ങളെ അറിയിക്കാം. ആ ചിന്ത ഇതാണ്, നമ്മളുടെ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്തിൽ സുവിശേഷം ഉണ്ടോ? ഒരു ചോദ്യം. എല്ലാ സഭകൾക്കും ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത്, ഒരു ക്രീഡം, അവരുടേതായ വിശ്വാസ പ്രമാണം ഉണ്ട്. അതിലാണ് അവർ സ്റ്റാൻഡ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഹെഡിങ് കുറച്ചും കൂടെ കാഴ്ചയാലും കൂടെ അത് മനസ്സിലാകുമല്ലോ. ചോദ്യമാണ്, നമ്മളുടെ വിശ്വാസ പ്രമാണത്തിൽ യേശു നമ്മളോട് വിശ്വസിക്കാൻ പറഞ്ഞ സുവിശേഷം ഉണ്ടോ? എല്ലാ സഭകളും എല്ലാ വിശ്വാസികളും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പല വിശ്വാസ പ്രമാണങ്ങളും ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ് പല സഭകളുടെയും. ചിലർക്ക് അവരുടെ വിശ്വാസ പ്രമാണം അവർക്ക് അറിയാം, ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത്. ഇനി ആ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്തിൽ യേശു ക്രിസ്തു പിതാവിനാൽ ഐക്യപ്പെട്ടിട്ട് പിതാവ് പറഞ്ഞ ഒരു സന്ദേശം, സുവിശേഷം ഭൂമിയിൽ പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ പേരിൽ നിലകൊള്ളുന്ന എല്ലാ സഭകളും സംഘടനകളും അവനവന്റെ വിശ്വാസത്തിൽ, വിശ്വാസ പ്രമാണത്തിൽ സുവിശേഷം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യും. ഇനിയിപ്പോ രണ്ടാമത് വന്നു കഴിഞ്ഞാൽ സുവിശേഷം എന്താന്ന് പഠിപ്പിക്കേണ്ടതായിട്ട് വരും. പലരും പറയുന്നത് ഞങ്ങളുടെ സുവിശേഷ പ്രസംഗത്തിൽ അല്ലെങ്കിൽ വിശ്വാസ പ്രമാണത്തിൽ സുവിശേഷം ഉണ്ട്, ഞങ്ങളുടെ സുവിശേഷം യേശുവാണ്. പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു നമുക്ക് നല്ല വിശേഷം തന്നെയാണ്. യേശു ക്രിസ്തുവാണ് ദൈവത്തിനും മനുഷ്യരുടെ ഇടയിലുള്ള ഏക മാധ്യസ്ഥൻ. യേശു ക്രിസ്തുവാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ തല, ദൈവപുത്രൻ. യേശു ക്രിസ്തു അല്ലാതെ വേറൊരു വഴിയില്ല പിതാവിന്റെ അടുക്കലേക്ക്. യേശു ക്രിസ്തുവിനെ കുറിച്ചല്ല പറഞ്ഞു, യേശു ക്രിസ്തു 3.5 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷം നമ്മളുടെ ഓരോ സഭകളുടെയും വിശ്വാസ പ്രമാണത്തിൽ ഉണ്ടോ? ഞാൻ പല വിശ്വാസ പ്രമാണങ്ങളും എന്റെ ഹൃദയത്തിൽ ദൈവം അങ്ങനെ ഒരു ചിന്ത തന്നപ്പോ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോ ഞാൻ മനസ്സിലാക്കിയ കാര്യം, പെട്ടെന്ന് പിതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പുത്രനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പലതിനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ യേശു പ്രസംഗിച്ച ആ സുവിശേഷം ഇതിൽ പലതിലും കാണാനില്ല. ആ വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന അവസാനം പറയുന്നത് ഞങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നു. അപ്പോ സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് നമ്മളോട് എന്ത് വിശ്വസിക്കാനാ പറഞ്ഞു? നമ്മൾ എന്താ വിശ്വസിക്കാൻ? ബൈബിളിലെ ചില ഫാക്റ്റുകൾ എഴുതി അത് വിശ്വസിക്കാനാണോ നമ്മളോട് പറഞ്ഞേ? അതോ സുവിശേഷം വിശ്വസിക്കാനാണോ നമ്മളോട് പറഞ്ഞത്? പല വിശ്വാസ പ്രമാണങ്ങൾ കാണുമ്പോൾ ബൈബിളിലെ കുറച്ച് ഫാക്റ്റുകൾ, അത് തെറ്റല്ല, ഫാക്റ്റുകൾ എഴുതിയിട്ട് അത് ഞങ്ങൾ വിശ്വസിക്കും. ബൈബിൾ എന്താണോ നമ്മൾ വിശ്വസിക്കാൻ പറഞ്ഞത് അതാണ് നാം വിശ്വസിക്കേണ്ടത്. ബൈബിൾ എന്താണോ നമ്മൾ ചെയ്യുവാൻ പറഞ്ഞത് അതാണ് നാം ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് തോന്നിയതുപോലെ നമ്മളുടെ ദൃഷ്ടിയിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറക്കെ എടുത്ത് ഇത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതല്ല കാര്യം. അതിലെ ഫാക്റ്റുകളെല്ലാം നാം മനസ്സിലാക്കണം. തുടർന്ന് ബൈബിൾ എന്ത് നമ്മൾ ആവശ്യപ്പെടുന്നു അത് നാം വിശ്വസിക്കും. അങ്ങനെ അത് നാം വിശ്വസിക്കുന്നില്ല എങ്കിൽ വേറെ വിശ്വസിക്കാൻ നമുക്ക് കിട്ടിയാൽ പിന്നെ യഥാർത്ഥത്തിലുള്ള വിശ്വസിക്കാൻ നമുക്ക് കഴിയാതെ അന്നസസറി ആയിട്ട് റിസൾട്ട് ഇല്ലാത്തതിന്റെ പുറകെ നാം ചുമ്മാ കിടന്നുകൊടുക്കും. പ്രിയ സഹോദരങ്ങളെ, ഇതുമായിട്ടുള്ള ബന്ധത്തിൽ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ കഴിയാത്ത ഒരു കാര്യം, നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ യേശു നമ്മൾ വിശ്വസിക്കാൻ പറഞ്ഞ സുവിശേഷം ഉണ്ടോ? അടുത്തത് ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ഇല്ല എങ്കിൽ എന്തുകൊണ്ട്? അടുത്ത പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നാം എന്ത് വിശ്വസിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നതല്ല കാര്യം. ബൈബിൾ നാം എന്ത് വിശ്വസിക്കുവാനും പ്രവർത്തിക്കുവാനും ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് കാര്യം. ശ്രദ്ധിച്ചാട്ടെ, നാം എന്ത് വിശ്വസിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നതല്ല കാര്യം. ബൈബിൾ നാം എന്ത് വിശ്വസിക്കുവാനും പ്രവർത്തിക്കുവാനും ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് കാര്യം. എക്സാമ്പിള്, SSLC പഠിക്കുന്ന, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, അവർ കുറേ പഠിച്ച് കുറേ നല്ല കാര്യങ്ങളൊക്കെ അങ്ങ് ചോദ്യപേപ്പർ വന്നപ്പോ എഴുതി വെച്ചു. നല്ല നല്ല കാര്യങ്ങൾ അവരെഴുതിയതൊന്നും തെറ്റൊന്നുമല്ല, നല്ല നല്ല കാര്യങ്ങളാണ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ തോറ്റുപോയി. എന്തായിരിക്കും കാര്യം ഒന്ന് ചിന്തിക്കാം. അവർ നല്ല നല്ല കാര്യങ്ങളല്ലേ എഴുതിയത്, എന്തായിരിക്കും സഹോദരങ്ങളെ അവർ തോറ്റുപോയ കാരണം? അവർ നല്ല നല്ല കാര്യങ്ങൾ എഴുതി. അതെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ ചോദിക്കുന്നത് അതിന്റെ ഉത്തരമാണ് എഴുതേണ്ടിയിരുന്നത്. അല്ലാതെ കുറെ നല്ല നല്ല കാര്യങ്ങളല്ല. ഇതേപോലെ നാം വിശ്വസിക്കേണ്ടത് ബൈബിൾ നമ്മളോട് എന്ത് വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നു അതാണ് വിശ്വസിക്കേണ്ടത്. അല്ലാതെ ബൈബിളിനെ കുറിച്ച് സംഭവങ്ങൾ, ഫാക്റ്റുകൾ നാം മനസ്സിലാക്കി അതിലൊതുങ്ങിയല്ല വേണ്ടത്. ബൈബിൾ എന്ത് വിശ്വസിക്കുക എന്നുള്ള ആവശ്യപ്പെടുന്നോ അത് നാം വിശ്വസിക്കുക. ബൈബിൾ എന്ത് ചെയ്യുക നമ്മൾ ആവശ്യപ്പെടുന്നുവോ അത് നാം ചെയ്യുക. നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മാർത്ത യേശു ക്രിസ്തു വന്നപ്പോ, തന്റെ വീട്ടിൽ വന്നപ്പോ ധാരാളം കാര്യങ്ങൾ ചെയ്യില്ല, ധാരാളം കാര്യങ്ങൾ. അവൾ ചെയ്തതൊന്നും പാപമൊന്നും അല്ല കേട്ടോ. മാർത്ത യേശുവിന് വേണ്ടി കുക്ക് ചെയ്യ പല വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ യേശു പറഞ്ഞു, മാർത്ത നീ എന്തിനെ ചൊല്ലി വിചാരപ്പെടുന്നു? ഇത്രയൊന്നും വേണ്ട. മറിയം നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവരോട് അവഹരിക്കത്തില്ല. അതിന്റെ അർത്ഥം മറിയ എന്റെ പാദപീഠങ്ങളിൽ ഇരിക്കുക, ഞാൻ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അവൾ ഇരിക്കുന്നത്. അവളുടെ വിശ്വാസ പ്രമാണത്തിൽ ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അത് മതി. ഞാൻ പറയുന്നതൊക്കെ ചെയ്താൽ മതി, ഞാൻ പറയാത്ത കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫാക്ടുകളല്ല, നിങ്ങൾ ഫാക്ട് ആയിട്ട് തന്നെ അംഗീകരിക്കുക. വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വാസമായി പരിണമിക്കണം. വിശ്വാസത്തിന് പ്രത്യേകത ഉണ്ട്. വിശ്വാസം മക്കളെ നിങ്ങളെ ദൃശ്യത്തിൽ നിന്ന് അദൃശ്യത്തിലേക്ക് കൊണ്ടുപോകും. ഹലോ, മനസ്സിലായില്ല. വിശ്വാസം നിങ്ങളെ ദൃശ്യത്തിൽ നിന്ന് അദൃശ്യത്തിലേക്ക് കൊണ്ടുപോകും. ഫാക്ടുകളൊക്കെ നാം മനസ്സിലാക്കിയിരിക്കണം. അത് തന്നെ വിശ്വാസത്തിന്റെ ഉദ്ദേശം നാം മനസ്സിലാക്കണം. വിശ്വാസം നമ്മളെ കാണാത്ത മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ ഡോക്ട്രിൻ നമ്മളെ കാണാത്ത മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകുന്നു, സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നു, തുടർന്ന് അവിടെ നിന്ന് ഭൂമിയിലേക്ക് പ്രവർത്തിക്കുവാൻ നമ്മളെ ഒരുക്കുന്നു. അപ്പൊ നാം എന്ത് വിശ്വസിക്കണം, എന്ത് പ്രവർത്തിക്കണം എന്ന് ദൈവത്തിന്റെ വചനം നമ്മൾ ആവശ്യപ്പെടുന്നു. അതാണ് നാം വിശ്വസിക്കേണ്ടത്, അതാണ് നാം പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ അവിടെ ചെന്നിട്ട് അങ്ങനെ ഞങ്ങൾ കർത്താവായി സ്വീകരിച്ചല്ലോ, അങ്ങനെ അത് രോഗികളെ നോക്കി ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു ഒന്നൊക്കെ പറയുമ്പോ കർത്താവ് പറയും, എന്റെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്. ചുമ്മാ കേട്ട് അവസാനിപ്പിക്കുന്നവനല്ല, ചെയ്യുന്നവനാണ് ദൈവരാജ്യാവകാശമാകുന്നേ. ഗെറ്റ് ഔട്ട് എന്ന് പറയുന്ന, അതായത് ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച് 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 അവസാനം നരകത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. ആ കുട്ടി കുട്ടികൾ എസ് എൽ സി പരീക്ഷയ്ക്ക് നിറച്ചു എഴുതി, നല്ല നല്ല കാര്യങ്ങളൊക്കെ എഴുതിയ, പക്ഷെ പാസ്സായി. നിറച്ചെഴുതുന്നല്ല കാര്യം. മാർത്തയോട് പറയും, ഇത്രയൊന്നും വേണ്ട, എന്തിനു ഇത്ര അധികം, ഒന്ന് മതി. ആ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. ആദ്യം നമ്മളോട് ക്രിസ്തു വചനം എന്താണ് വിശ്വസിക്കാൻ പറയുന്നത് മനസ്സിലാക്കാം. അത് സാധിച്ചു. അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അതിശയം. ഹല്ലേലൂയ. അപ്പൊ ഇനി മുതൽ നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോ ഇതില് വിശ്വസിക്കാൻ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കുക. വിശ്വസിക്കാൻ എവിടെയൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആ ഭാവം ഒന്ന് ശ്രദ്ധിച്ചോളാം. എന്നാ പറഞ്ഞ വിശ്വസിച്ചേക്കാം. വിശ്വസിക്കാൻ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി, നാം അത് മനസ്സിലാക്കി, ആ ഭാഗം മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, ഈ പുസ്തകത്തിൽ എവിടെയൊക്കെ വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അത് പ്രത്യേകിച്ചും മനസ്സിലാക്കണം. എന്നിട്ട് ചെക്ക് ചെയ്യണം, ഞാനത് വിശ്വസിക്കുന്നുണ്ടോ. പിന്നെ ഒന്ന് നോക്കണം, ഈ പുസ്തകത്തിൽ ഇവിടെ എല്ലാം എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ചെയ്യുന്നുണ്ടോ. രണ്ട് കാര്യം എന്തൊക്കെയാണ് മക്കളെ, ഈ പുസ്തകത്തിൽ എവിടെയൊക്കെ വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ, ഈ പുസ്തകത്തിൽ എവിടെയല്ല ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ചെയ്യുന്നുണ്ട്. ചുമ്മാ എന്തെങ്കിലും ചെയ്യുന്നതിലല്ല കാര്യം. ചുമ്മാ കുറെ വലിച്ചു വാരി ആൻസർ പേപ്പർ എഴുതി വയ്ക്കുന്നതല്ല കാര്യം. ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എഴുതുന്നതാണ് കാര്യം. എന്നാ പറഞ്ഞേ, അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതുന്നതാണ് കാര്യം എന്ന് പറഞ്ഞേ. അപ്പൊ ചുമ്മാ വലിച്ചു വാരി എഴുതുന്നതിലേക്ക് അരിയില്ല. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതണം. നമ്മളോട് സ്വർഗത്തിലെ ദൈവം അയച്ചിട്ട് വന്നതാണ് ഞാനെന്ന് പറഞ്ഞ യേശു ക്രിസ്തു നമ്മളോട് എന്ത് വിശ്വസിക്കാനാ പറഞ്ഞേ? അറിയാമെങ്കിൽ അടുത്ത ആളോട് പറയാം, എന്റെ ഭാര്യയെ അല്ലെങ്കിൽ എന്റെ അച്ചാച്ചു ബൈബിൾ യേശു കൊച്ചൻ പറഞ്ഞത് ഇന്നത് വിശ്വസിക്കാനാ ഒന്ന് പറഞ്ഞേ. ആരും അല്ലെങ്കിൽ അടുത്തേക്ക് ദൂതന്മാരോടെങ്കിലും ഒന്ന് പറവാക്കളെ. മിണ്ടാതിരിക്കണതും എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ. എനിക്കിവിടെ കാണാം നിങ്ങളെ, നിങ്ങൾ പറഞ്ഞു മിണ്ടാതിരിക്കും, ഇങ്ങനെ എന്നെ കുട്ടി ഇങ്ങനെ തുളിച്ചു നോക്കുക, ആ ചേർന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്ത് വിശ്വസിക്കാനാ യേശു പറഞ്ഞേ? ചിലതൊക്കെ പറയുന്നുണ്ട് മകളെ, ചുമ്മാ നടക്കുകയല്ല, ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതണം, ഉത്തരം പറയണം. നമ്മളോട് യേശു പറഞ്ഞത് കാലം തികഞ്ഞു, ആദ്യമായിട്ട് വിശ്വസിക്കാൻ പറഞ്ഞ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. സുവിശേഷത്തിൽ വിശ്വസിക്കുക, അപ്പോൾ യേശുവിന്റെ പേര് പറയുന്ന വ്യക്തിയുടെ സഭയുടെ ഡോക്ടറിന്റെ അടിസ്ഥാനം യേശു പ്രസംഗിച്ച സുവിശേഷമല്ലേ? ആണോ അല്ലയോ? എങ്കിൽ ആ സുവിശേഷത്തിന്റെ പേര് പോലും ഇല്ലാത്ത ഡോക്ടറിനെ കൊണ്ട് എന്നാ യേശുവിനെ വിളിക്കുക? ഞങ്ങൾ ഇന്നതിൽ വിശ്വസിക്കുന്നു, ഓക്കെ ഗുഡ്. പക്ഷെ ആ വിശ്വാസത്തിൽ യേശു വിശ്വസിക്കാൻ പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ സുവിശേഷമായ ദൈവരാജ്യമുണ്ടോ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സ്വർഗീയ പിതാവ് ഈ ഭൂമിയെ വാഴുവാൻ മക്കളോടുകൂടെ താമസിക്കുവാൻ വരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ക്രീഡ് Doctrine of faith, priya devadasane metrale acho pasre angayude vishwasa pramanathil undo suvishesham nin kunye ningalude vishwasa pramanathil nammude vishwasa pramanathil undo suvishesham illatha vishwasano പിതാവായ ഏക ദൈവമേ ഞങ്ങൾക്കുള്ളൂ, യേശു ക്രിസ്തു ആ ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു, പരിശുദ്ധാത്മാവ് ഉണ്ട്, ഇത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതാണോ വിശ്വാസ പ്രമാണം? ദിസ് ആർ ഫാക്ട്സ് ഇൻ ഗോഡ്ഹെഡ്. അത് ഗോഡ്ഹെഡിൽ ഒരു ഫാക്ടാണ്, അത് നാം മനസ്സിലാക്കിയിരിക്കണം, അത് നാം വിശ്വസിക്കണം. പക്ഷേ നമ്മളോട് വിശ്വസിക്കാൻ പറഞ്ഞില്ല, ചോദിച്ച ചോദ്യമാണെന്ന് മനസ്സിലാക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിലെ. എന്നതുപോലെ നമ്മളോട് എന്താ വിശ്വസിക്കാൻ പറഞ്ഞേ? യേശു ക്രിസ്തു. പിശാച് എന്നാൽ നല്ലൊരു പങ്ക് വിശ്വാസ പ്രമാണങ്ങളിലും നമ്മളോട് വിശ്വസിക്കാൻ യേശു ക്രിസ്തു ആവശ്യപ്പെട്ട ആ സുവിശേഷമായ ദൈവരാജ്യം വരുന്നു ഭൂമിയിലേക്ക്, ദൈവം മനുഷ്യരോടുകൂടെ താമസിക്കാൻ വരുന്നു എന്നുള്ള ആ വാർത്ത ഇല്ല, ആ വാർത്ത ഇല്ല. ആ വാർത്ത ഇല്ലാതെ എങ്ങനെയാ പിന്നെ വിശ്വസിക്കണേ? ആ വാർത്ത അതിലില്ല. അപ്പൊ യേശു ക്രിസ്തു അവരോട് വന്നിട്ട് ഒന്നാമത് വിശ്വസിക്കാൻ ആവശ്യപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സുവിശേഷമാണ്. യേശു 3.5 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷം. സഹോദരങ്ങളെ, ഇത് നിങ്ങളോട് പറയുമ്പോ ഒരു എതിർ മനോഭാവമല്ല ഉണ്ടാകേണ്ടത്, പകരം എന്തുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസ പ്രമാണത്തിൽ യേശു 3.5 വർഷക്കാലം പ്രസംഗിക്കുകയും ഞങ്ങളോട് വിശ്വസിക്കാൻ ആവശ്യപ്പെട്ട സുവിശേഷം ഇല്ലാതെ പോയി എന്നാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇതറിയിക്കുന്ന എന്നോട് നിങ്ങൾ പക വെച്ചാൽ ദാറ്റ് ഈസ് മിയർലി ഫ്ലഷ്, യു ആർ ഓൺലി എ വെപ്പൺ ഇൻ ദ ഹാൻഡ് ഓഫ് ദ ഈവിൾ വൺ. പിശാചിന്റെ കയ്യിൽ ഒരു ആയുധമായി ജഡപ്രകാരം പ്രവർത്തിക്കുക. ജഡപ്രകാരം പ്രവർത്തിക്കുന്നവർ മരിക്കും. നിശ്ചയം എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? പിശാച് ഇന്ന് മനുഷ്യരെ അല്ല, എസ്പെഷ്യലി ദൈവത്തിന്റെ മക്കളാകുവാൻ യേശു കർത്താവ് രക്ഷകനായി സ്വീകരിച്ചവരെ ജനത്തെ വഞ്ചിച്ചതുകൊണ്ടാണ്. ബൈബിൾ ആവശ്യപ്പെടാത്ത കാര്യങ്ങൾ വിശ്വസിച്ചിട്ടാണ് അവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ, ബൈബിൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുന്നത്. ശ്രദ്ധിച്ചേ, യേശുവിനെ യേശു ക്രിസ്തു ആദ്യം നമ്മളോട് പറഞ്ഞത് താൻ പ്രസംഗിച്ച സുവിശേഷത്തിൽ വിശ്വസിപ്പാൻ. ഇന്ന് സുവിശേഷം എന്താണെന്ന് പോലും ക്രിസ്ത്യാനികൾക്ക് അറിഞ്ഞിട്ടില്ല. യേശു പ്രസംഗിച്ച സുവിശേഷം അവർക്ക് അകപ്പാടില്ല. സുവിശേഷം ദാവീദിന്റെ പുത്രനായി ജനിച്ച് മരിച്ചു തീർത്തത് യേശുവാണ് ഞങ്ങളുടെ സുവിശേഷം. ഒരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് കൊണ്ട് അവർ നടക്കുക. തീർച്ചയായും യേശു നമുക്ക് സുവിശേഷം തന്നെ. കഴിഞ്ഞ സന്ദേശം നിങ്ങളോട് പറഞ്ഞു, ഇറ്റ്സ് എ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പൗലോസ് തന്നെ അനുഭവ ശിഷ്യനായ തിമോത്തിയോട് പറയുകയാണ്, ഞാനിവിടെ ചങ്ങല ധരിച്ച് കഷ്ട സഹിക്കുക, നീയും എന്നോടുള്ള കഷ്ട സഹിക്കും. ഈ കഷ്ട സഹിക്കുമ്പോൾ ഞാൻ പ്രസംഗിച്ച സുവിശേഷത്തിൽ പറഞ്ഞിട്ടുള്ള ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു ഉയർന്നെഴുന്നേറ്റ യേശു ഉണ്ടല്ലോ, ആ യേശുവിനെ ഓർത്തു പറയണം. ഇതിലും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത സംഭവം വേറെ വേറെ രീതിയിലേക്ക്. നിങ്ങളൊരു കെ ജെ വിയോ എ എസ് വിയോ ഒക്കെ സൈഡിൽ വെച്ച് മനസ്സിലാക്കുക, പഠിക്കുക. പ്രിയ സഹോദരങ്ങളെ, എന്നാൽ യേശു ക്രിസ്തു താൻ പ്രസംഗിച്ച സുവിശേഷം ഇതല്ല. ഞാൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റു, എന്നെ വിശ്വസിക്കൂ, കർത്താവായി സ്വീകരിക്കൂ, ഇതൊന്നും അല്ല യേശു പറഞ്ഞത്. യേശു 3.5 വർഷക്കാലം പ്രസംഗിച്ചത് ബൈബിളിലുണ്ട്. ആ ബൈബിൾ യേശു പറഞ്ഞ കാര്യം വ്യക്തതയോടെ ബൈബിൾ പറയുന്ന കാര്യം, കാലം തികഞ്ഞു, ദൈവരാജ്യം ദൈവത്തിന്റെ ഭരണം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മനുഷ്യ നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് ഞാൻ ഇപ്പോൾ നിന്നോട് പറഞ്ഞ സുവിശേഷം ഇല്ലേ, ആ സുവിശേഷം എന്താണ്? ഞാൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റെന്നല്ല ഞാൻ നിന്നോട് പറഞ്ഞത്, ആണോ? അല്ല, ദൈവം ഭൂമിയിലേക്ക് വരുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മനുഷ്യ അതുകൊണ്ട് നീ നിന്റെ സ്വയം രാജ്യം വിട്ടിട്ട് നീ മാനസാന്തരപ്പെടുക എന്നാണ് യേശു വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് ആ സുവിശേഷത്തിന് വിശ്വസിക്കാൻ പോകും. ഇതായിരുന്നു നമ്മൾ ആദ്യം ചെയ്തത്. അവിടെ തന്നെ പിശാചി നമ്മളെ ജയിച്ചു. മാർക്കോസ് 1:11.
അതിന്റെ 15 വാക്യം നമ്മുടെ സഹോദരികൾ ആരെങ്കിലും വായിക്കാൻ പറ്റിയ പൊസിഷൻ ഉണ്ടെങ്കിൽ വായിക്കുന്നത് നന്നായിരിക്കും. മാർക്കോസ് 1:15. കാരണം ഏതൊരു കാര്യവും വചനത്തിലൂടെ ഉറപ്പിച്ചു വേണം മുന്നോട്ടേക്ക് പോവാൻ. ആ വായിച്ച
ചിഞ്ചു പേർ ലൈനിലുണ്ടോ? വേറെ ആരെങ്കിലും ലൈനിലുണ്ടോ? ആരുപടി
കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു.
കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് എന്തിൽ വിശ്വസിക്കണം? മക്കളെ, നിങ്ങൾ പറഞ്ഞു എന്തിൽ വിശ്വസിക്കുന്ന? ബൈബിൾ പറഞ്ഞു. ഞാൻ പറഞ്ഞ പറയണ്ട, ബൈബിൾ പറഞ്ഞ ആവർത്തിച്ചാ മതി.
സുവിശേഷത്തിൽ
സുവിശേഷത്തിൽ വിശ്വസിക്കാൻ ആര് പറഞ്ഞു? യേശു പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യമേ എന്തിലായിരുന്നു വിശ്വസിക്കേണ്ടിയിരുന്നത്? യേശുവിൽ വിശ്വസിക്കുകയും യേശു പറഞ്ഞ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം. യേശു വിശ്വസിക്കാതെ യേശു പറഞ്ഞ സുവിശേഷത്തിൽ വിശ്വസിക്കത്തില്ല. അപ്പോ യേശു ഒരു സന്ദേശവുമായിട്ടാണല്ലോ കടന്നു വരുന്നത്, സന്ദേശം. ആ സന്ദേശത്തിൽ വിശ്വസിക്കാനാ പറഞ്ഞേ, അതാണ് സുവിശേഷം. 3.5 വർഷം അത് തന്നെ പറഞ്ഞു, ആ സന്ദേശത്തിൽ നിങ്ങൾ വിശ്വസിക്കേ. അവിടെ യേശു പറഞ്ഞത്, നമ്മൾ പറയുന്ന സുവിശേഷം എന്ന് പറയുന്നത് ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവാണ് സുവിശേഷം. ഞാൻ പറഞ്ഞു യേശു തീർച്ചയായും നമുക്ക് സുവിശേഷമാണ്. പക്ഷെ ആ വചനം അങ്ങനെയല്ല, ആ വചനം അങ്ങനെയല്ല. യേശു ഇവിടെ പറയുന്ന സുവിശേഷം അതല്ല. യേശു ഇവിടെ പറഞ്ഞത് ഞാൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റു അത് വിശ്വസിക്കാനല്ല പറഞ്ഞത്. പകരം യേശുവോട് എന്നാ പറഞ്ഞേ, കാലം തികഞ്ഞു. എന്തിനുള്ള കാലം? ദൈവം മനുഷ്യരോടുകൂടെ പാർക്കുവാനുള്ള കാലം തികഞ്ഞു. ദൈവം ഭൂമിയെ വാഴുവാനുള്ള കാലം തികഞ്ഞു. കാലം തികഞ്ഞു. ദൈവത്തിന്റെ രാജ്യം, ദൈവം ഭൂമിയെ വാഴുന്നത് സമീപിച്ചിരിക്കുന്നു. ദൈവം മനുഷ്യരോട് പാർക്കാൻ വരുന്നു. ഇതാണ് വെളിപ്പാട് 21:3. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അതിനുള്ള കാലം ആയിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ നീ മാനസാന്തരപ്പെടുക. ഇന്ന് നീ നിന്റെ സ്വന്തം വഴിയിലാണ് നടക്കുന്നത്, അതിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിയെ. ഞാൻ പറഞ്ഞ ഈ സന്ദേശം ഉണ്ടല്ലോ, ഈ സുവിശേഷം ഉണ്ടല്ലോ, ഏതാണ് സുവിശേഷം? സ്വർഗീയ പിതാവ് മനുഷ്യരോട് കൂടെ താമസിക്കാൻ വരുന്നു എന്ന ഈ നല്ല വിശേഷത്തിൽ നീ വിശ്വസിക്കുക. ഇതാണ് ആദ്യം വിശ്വസിക്കേണ്ടത്. ഭർത്താവ് ദുബായിൽ നിന്ന് വരുന്നു, ഇതാ മോള് US നിന്ന് വരുന്നു, ഇതാ മോള് പ്രഗ്നന്റ് ആയി. ഇതൊക്കെ കേൾക്കുമ്പോ ആള് ചോദിക്കും, വല്ല വിശേഷമുണ്ടോ? പിന്നെ വിശേഷമുണ്ട്. ഇതാ അച്ഛൻ വരുന്നു, ഇതാ മോള് പ്രഗ്നന്റ്, വിശേഷമുണ്ട്. ശ്രദ്ധിച്ചേ, ഈ വിശേഷങ്ങളെ കുറിച്ചല്ല പറയുന്നത്, ഇതൊക്കെ നല്ല വിശേഷം തന്നെയാണ്. പക്ഷെ ഇതിലും വലിയ നല്ല വിശേഷമാണ് യേശുക്രിസ്തു പറഞ്ഞത്, സൃഷ്ടാവായ ദൈവ സ്വർഗീയ പിതാവ് മനുഷ്യരോട് കൂടെ താമസിക്കാൻ സ്വർഗത്തിൽ നിന്ന് വരുന്നു. സുവിശേഷം മനസ്സിലായോ? സുവിശേഷം എന്താണെന്ന് മക്കളെ നമുക്ക് മനസ്സിലായ ഇതാണ് ആദ്യം വിശ്വസിക്കുന്നത്. ഇത് നമ്മുടെ വിശ്വാസ പ്രമാണത്തിലുണ്ടോ? ഇതാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തെ ആദ്യം വിശ്വസിക്കേണ്ടേ? ഇതാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം തന്നെ പറയുകയാണ്, നീ സുവിശേഷത്തിൽ വിശ്വസിക്കേറെ സുവിശേഷം. ദൈവം മനുഷ്യരോട് പറയാൻ അയച്ച സന്ദേശം, പറയാൻ അയച്ച എന്താ? മക്കളെ, ഞാൻ വരുന്നുണ്ട്, ഇതാ എന്റെ പുത്രനെ ഞാൻ അയക്കുന്നു, ഇതാ അവൻ നിങ്ങളോട് കാര്യം പറയും. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് ചെയ്യണം. ഞാൻ പാപത്തിൽ വസിക്കുന്ന ആളല്ല, നിങ്ങൾ അതനുസരിച്ച് വിശുദ്ധനാകണം. അങ്ങനെ വിശുദ്ധരായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്നെ കാണുവാൻ കഴിയൂ. ഞാൻ തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്താൻ പോവുകയാണ്, പക്ഷെ എല്ലാവർക്കും എന്നെ കാണാൻ പറ്റത്തില്ല. കാണണമെങ്കിൽ ഇതാ ശുദ്ധീകരണം കൂടാതെ ആർക്കും എന്നെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടപോലെ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പൊ നിങ്ങൾ ഒരുങ്ങി കാത്ത് എല്ലാം റെഡിയായിരിക്കണം. ഇതാ ഞാൻ വരികയാണ്, അതിനു മുമ്പ് നിങ്ങളെ ശുദ്ധീകരിക്കും, ഭൂമിയെ ശുദ്ധീകരിക്കും, സകലം ശുദ്ധീകരിക്കും, എല്ലാം തീരുള്ള ശുദ്ധീകരിക്കപ്പെടും. അവസാനം എല്ലാം ശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം ഞാൻ വരും, നിങ്ങളുടെ അപ്പനായി ഞാൻ വരും. സന്തോഷമുണ്ടോ മക്കളെ? വരണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഇവിടെ കഴിയാ. അങ്ങനെയാണോ? ഇതാ സുവിശേഷം, ഇതാ യേശു പറഞ്ഞു. ഈ സുവിശേഷം അവിടെ പോയി. ബൈബിൾ കോളേജിലെ സിലബസിൽ പോലും സാധനമില്ലല്ലോ. ദൈവരാജ്യം എന്ന സിലബസ്, ആ സംഭവം യേശുവിന്റെ സുവിശേഷം ബൈബിൾ കോളേജിലെ സിലബസിൽ പോലും ഇല്ല. പിശാചിന്റെ മിടുക്ക് കണ്ടോ? എന്നിട്ട് നമുക്ക് എന്നാ ഇട്ട് തന്നു? ബൈബിൾ പറയാത്തതൊന്നും നിങ്ങൾ വിശ്വസിക്കാൻ പറഞ്ഞ ഇട്ട് തന്നു. അതിലൂടെ ഇത് കടന്നുപോയി. നമ്മളോട് ബൈബിൾ പറഞ്ഞത് ഈ സന്ദേശവുമായി വന്ന യേശുവിന്റെ സന്ദേശം വിശ്വസിക്കാം. അപ്പൊ പിന്നെ യേശുവിനെ ആരായിട്ട് വിശ്വസിക്കണം? യേശുവിനെ എന്റെ പുത്രനായി നിങ്ങൾ വിശ്വസിക്കണം. പിതാവ് വിളിച്ചു പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് സ്നാന സമയത്തും, ഇവൻ ആരാണ്? ഇവൻ എന്റെ പ്രിയ പുത്രനാണ്. മറുരൂപ മലയിൽ ഏലിയാവും മോശയും കൂടി ചേർന്ന് നിന്ന് ആ വെളിപ്പെട്ടപ്പോൾ, തേജസ്സിന്റെ രൂപത്തിലേക്ക് കടന്നു വന്നപ്പോ, പിതാവ് വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കാൻ. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ആരെങ്കിലും ഒന്ന് കണ്ടെങ്കിൽ എനിക്ക് ഇന്ന് പറഞ്ഞു തരണേ, ഇവൻ എന്റെ പ്രിയപുത്രൻ വിശ്വസിക്കാനാ പറഞ്ഞേ. ഇവനെ ദൈവമായി വിശ്വസിക്കാനല്ല പറഞ്ഞേ. ശ്രദ്ധിച്ചു കേൾക്കുക, ഇവനെ എന്റെ പുത്രനായി, നിങ്ങളുടെ കർത്താവായി വിശ്വസിക്കുക. ശ്രദ്ധിച്ചു കേൾക്കുക, എന്തുകൊണ്ടാണ് പിശാച് മനുഷ്യനെ കൊണ്ടുപോയത്? ബൈബിൾ വിശ്വസിക്കാൻ ആവശ്യപ്പെടാത്ത കാര്യം നമ്മൾ വിശ്വസിക്കാൻ പോവുകയാണ്. ബൈബിൾ എന്താണ് വിശ്വസിക്കാൻ പറഞ്ഞത് അത് വിശ്വസിക്കേ. ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ, ചോദിക്കാത്ത ചോദ്യത്തിന് ഉത്തരക്കടലാസ് നിറച്ച് എഴുതി വെച്ചിട്ട് എന്താ കാര്യം? മക്കളെ, എന്നെയല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിലുള്ള ബൈബിളാണ് വിശ്വസിക്കേണ്ടത്. നമ്മളോട് ദൈവത്തിന്റെ വചനം എങ്ങും പറഞ്ഞിട്ടില്ല, നീ അവിടെ തപ്പിയെടുത്ത് ഇവിടെ തപ്പിയെടുത്ത് യേശു ദൈവമാണ് നീ തെളിയിക്കണോ? പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ ദൈവമാണെന്ന് തെളിയിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ദൈവത്തെ ആരെങ്കിലും താഴ്ത്തി കെട്ടിയാൽ ദൈവം താഴെ പോവും. ദൈവം എന്നും ദൈവം തന്നെ. ഇന്ന് നമ്മളെ ഊതിയാൽ നമ്മൾ ഇല്ല. പിന്നെ നമ്മളോട് ഈ പുസ്തകം എന്തോ പറഞ്ഞു അത് ചെയ്താൽ പോരെ, ഇതിന്റെ മുകളിലേക്കും പോകണ്ട, ഇതിന്റെ താഴേക്കും പോകണം, എന്തിനാ വിശ്വസിക്ക? ചോദ്യത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടത്. എന്താണ് വിശ്വസിക്കാൻ ബൈബിൾ ആവശ്യപ്പെടുന്നത്? അതിന്റെ അത് വിശ്വസിക്കുന്നതിന്റെ പേരാണ് വിശ്വാസ പ്രമാണം. ഇനി ശ്രദ്ധിച്ചിരിക്കുക, യേശു വേറെ, യേശുവിന്റെ സുവിശേഷം വേറെ. അതെന്താ അങ്ങനെ? അതെ, യേശു നമുക്ക് സുവിശേഷം തന്നെയാണ്, പക്ഷെ യേശു പ്രസംഗിച്ച സുവിശേഷം താനല്ല, യേശു പ്രസംഗിച്ച സുവിശേഷം തന്റെ പിതാവ് കൊടുത്ത സന്ദേശമായ, പിതാവ് മക്കളോടുകൂടെ താമസിക്കാൻ വരുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന സന്ദേശമാണ് യേശു സുവിശേഷമായി പറഞ്ഞത്. താനും തന്റെ സുവിശേഷവും വേറെ വേറെയാണ്. താനും തന്റെ സുവിശേഷവും വേറെ വേറെയാണ്. തന്നെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ തന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കത്തുള്ളൂ. തന്നെ വിശ്വസിക്കാൻ വേണ്ടിയാണ് യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത്. തന്നെ ദൈവമായി വിശ്വസിക്കാനല്ല, ദൈവം അയച്ച ദൈവപുത്രനായി വിശ്വസിക്കാനാണ് യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത്. എന്നിട്ട് അതിന് ആ യേശുവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ യേശു വിളിച്ചു പറയുന്ന പ്രൊഡക്റ്റ് ആയ സന്ദേശം, ദൈവം കൊടുത്ത സന്ദേശത്തിൽ ജനം വിശ്വസിക്കത്തുള്ളൂ. നിങ്ങൾ ഒരു സെയിൽസ്മാൻ നിങ്ങളെ വീട്ടിൽ വന്നു, അദ്ദേഹം ഈ നല്ല കത്തിയും വേറെ അങ്ങനെ സാധനങ്ങളും കൊണ്ട് വന്നേ, ചേച്ചി നല്ല കത്തിയ ഒരൊറ്റിന് എല്ലാം നന്നായിട്ട് മുറിയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അച്ചാച്ചനോട് അതെങ്ങനെയാ, ഇയാളെ നമുക്കറിയത്തില്ല, നാളെ ഇത് ഇത് കുടിക്കുമ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മേടിച്ചത് ശരിയായില്ല, പിന്നെ ഇയാളെ അറിയത്തില്ല, പിന്നെ ഇവിടുന്ന് മേടിച്ച എങ്ങനെ ശരിയാകാം? കാരണം ആദ്യം അയാളിനൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അയാളുടെ പ്രൊഡക്റ്റിൽ വിശ്വാസം ഉണ്ടാവുള്ളൂ. ഇതുകൊണ്ടാണ് ആളുകൾ ബ്രാൻഡഡ് കമ്പനികളുടെ പുറകെ പോകുന്നത്. എന്താ കാര്യം? ആ ബ്രാൻഡഡ് കമ്പനികളിൽ ആളുകൾക്ക് വിശ്വാസമുണ്ട്, കാരണം അവർ അവരുടെ പേര് പോകാതിരിക്കാൻ ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കും. പുതിയതായിട്ട് വരുമ്പോ ചില ടൈൽസ് ഒക്കെ മേടിക്കാൻ പോകാണ് ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ആറു മാസത്തേക്ക് ആ കമ്പനി കാണത്തുള്ളൂ, പിന്നെ ആ കമ്പനി കാണത്തില്ല, പിന്നെ അടുത്ത പേരിൽ ഇറക്കും, പിന്നെ അടുത്ത പേരിൽ ഇറക്കും, കാരണം അതിന്റെ ക്വാളിറ്റി ഇല്ല. അപ്പോ ജനത്തിന് അതിന് വിശ്വാസവും ഇല്ല, കാരണം ബ്രാൻഡിൽ അതിന് വിശ്വാസം. അപ്പൊ യേശുവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ യേശുവിന്റെ പ്രൊഡക്റ്റ് ആയ സന്ദേശം, ദൈവരാജ്യ സന്ദേശം ജനം വിശ്വസിക്കത്തുള്ളൂ, സുവിശേഷം വിശ്വസിക്കത്തുള്ളൂ. അപ്പൊ ഇതിന് വേണ്ടി എന്നാൽ അടയാളങ്ങളും. അപ്പോ യേശു നമ്മളൊരു വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. ഇവിടെ പറയുന്നത് ഈ പുസ്തകത്തിന് എഴുതാത്ത മറ്റനേക അടയാളങ്ങൾ യേശു ചെയ്തിട്ടുണ്ട്, പക്ഷേ യേശു ദൈവമെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും അങ്ങനെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും എന്നല്ല വചനം, യേശു ദൈവപുത്രൻ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും, ശ്രദ്ധിക്കട്ടെ, ദൈവപുത്രൻ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും അങ്ങനെ അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടത് ബൈബിള് പറയാൻ ശ്രദ്ധിച്ചോളൂ. ശ്രദ്ധിച്ച് ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. യേശു ദൈവത്തിലുണ്ട്, യേശു ക്രിസ്തു ദൈവത്തിൽ ഒരു ഭാഗമാണ്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ഒരു ഭാഗമാണ്. യേശു പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓൾറെഡി. ആ ദൈവത്തിന്റെ ഭാഗം എന്ന് പറയുമ്പോ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പലപ്പോഴും തേങ്ങയുടെ എക്സാമ്പിൾ കേട്ടു, താഴെ നിന്ന് തേങ്ങ നോക്കുമ്പോ ആ പച്ച കളറുള്ള ആ സംഭവമാണ് തേങ്ങ. പക്ഷെ അകത്തേക്ക്, വീടിന്റെ അകത്തേക്ക് ചെന്ന് ആ നോക്കിയപ്പോ അവിടെ തേങ്ങ എണ്ണിക്കൊണ്ടിരിക്കുന്ന ആ സഹോദരിയെ കണ്ടു, സഹോദരിയെ വെച്ചു, വെള്ള കളറുള്ള ഈ സാധനമാണ് തേങ്ങ. രണ്ട് തേങ്ങ, പച്ച കളറുള്ള തേങ്ങ, വെള്ള കളറുള്ള തേങ്ങ, പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് തേങ്ങ? ആ വെള്ള കളറുള്ളത് മാത്രമേ തേങ്ങയാണ്. ഇതേപോലെ നമ്മൾ യേശു രക്ഷകനായി സ്വീകരിച്ചാൽ ദൈവപുത്രന്മാരാണ്, ദൈവപുത്രന്മാരാണ്, പക്ഷെ നമ്മുടെ ശരീരം ദൈവപുത്രനല്ല, അത് മണ്ണിന്റെ ഭാഗമാണ്. നമ്മുടെ ദേഹി ദൈവപുത്രനല്ല, നമ്മുടെ ആത്മാവ് മാത്രമേ ദൈവപുത്രനായിട്ടുള്ളൂ. പക്ഷെ ജനറലി ആ പുറമെ നോക്കുമ്പോ ഒരു സാധാരണ വ്യക്തിക്ക് ഇതാ യേശു രക്ഷകനായി സ്വീകരിച്ച ഇവർ ദൈവപുത്രനാണ്, പക്ഷെ യഥാർത്ഥ ദൈവപുത്രൻ ആത്മാവ് മാത്രമേ ഉള്ളൂ. അപ്പോ ഇവിടെ പറയുന്നതിന്റെ ഉദ്ദേശം ജനത്തെ പിശാചി കബളിപ്പിച്ചതാ, അല്ലെങ്കിൽ യേശുവിനെ താഴ്ത്തിക്കടാനല്ല ഈ പറയുന്നത്. ബൈബിൾ എന്താണോ നമ്മൾ ആവശ്യപ്പെടുന്നത് അത് വിശ്വസിക്കേ, അത് വിശ്വസിക്കേ. ദൈവം, ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷനിൽ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് ഈ പുത്രൻ താനാണെന്ന് വിശ്വസിക്കാൻ വേണ്ടിയല്ല, യേശു പിതാവായ ദൈവമാണെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയല്ല, പകരം ഒരു ഓപ്പറേഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്, ഒരു ദൈവത്തിന്റെ ഒരു ഇഷ്ടം ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. എന്നാൽ നമ്മളുടെ ഇന്നത്തെ വിശ്വാസം കൊണ്ട് എന്താ സംഭവിക്കണേ, ദൈവത്തിന്റെ ആ ഇഷ്ടത്തെ ഓപ്പറേഷനെ മുഴുവൻ പിശാചങ്ങ ക്യാൻസൽ ചെയ്യും. ഇങ്ങനെ ദൈവ ഇഷ്ടം മനുഷ്യർ ചെയ്യാത്ത അവസ്ഥയിലേക്ക് എത്തി, അവൻ ആരാധനയിൽ മാത്രം ഒതുങ്ങി, അല്ല പിശാച അവരെ ഒതുക്കി. ശ്രദ്ധിച്ചു കേൾക്കുക,
യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യങ്ങൾ.
ഈ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ഒക്കെ ഉദ്ദേശം എന്താ? ശബ്ദം ഉയർത്തിയൊന്ന് വായിച്ചേ.
ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ അനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട ദിനം വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു.
ശ്രദ്ധിച്ചേ, നിങ്ങള് നിങ്ങളുടെ ബൈബിളിൽ ഇങ്ങനെ തന്നെയാണോ? ഞാനൊന്നും ഉണ്ടാക്കി പറഞ്ഞില്ലല്ലോ, വ്യക്തതയോട് പറയുകയാണ്. ഇതിനേക്കാൾ അധികം അടയാളങ്ങളൊക്കെ യേശു ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും എഴുതിയിട്ടില്ല. ഇത്ര എഴുതേണ്ട ഉദ്ദേശം, യേശു ക്രിസ്തു ആരാണെന്ന് വിശ്വസിക്കണം. എന്താ എഴുതണം? പാവണെന്ന് പറഞ്ഞേ, ആരാണെന്ന് വിശ്വസിക്കണം?
ദൈവപുത്രനായ ക്രിസ്തു.
ഈ ഇദ്ദേഹം പറഞ്ഞത് ആവർത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ സഹോദരങ്ങളെ? അദ്ദേഹം ബൈബിളിലുള്ളതാ പറഞ്ഞേ. അപ്പോ യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന്, ദൈവം എന്ന് വിശ്വസിക്കാനല്ല പിതാവ് നമ്മൾ ആവശ്യപ്പെട്ടത്. കാരണം താൻ തന്നെയാണ് പിതാവ്, പിതാവ് തന്നെയാണ്, പുത്രൻ വേറെയാണ്. ആ പിതാവിൽ ജനിച്ചവനാണ് പുത്രൻ. യേശു ക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടതല്ല, പിതാവിൽ ഉറവായതാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു പിതാവിൽ ഉണ്ടായിരുന്നു. ആ പിതാവിന്റെ സ്പ്ലിറ്റ് ഓപ്പറേഷൻ, അതോ നമ്മുടെ ടൈറ്റിലിന്റെ പേര് ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷൻ നടക്കുകയാണ്, ഒരു ദൈവത്തിന്റെ ഒരു പദ്ധതി നടക്കുകയാണ്. ആ പദ്ധതിയെ ക്യാൻസൽ ചെയ്യുകയാണ് പിശാച് ഇന്ന് അനേക വിശ്വാസങ്ങളിലൂടെ ചെയ്യുന്നത്. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുകയും അങ്ങനെ വിശ്വസിച്ചിട്ട് ആ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് മാത്രമേ ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോ യേശു ക്രിസ്തു ആരെന്ന് വിശ്വസിക്കാനാ പറഞ്ഞേ? വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ യേശുവിനെ ആരെന്ന് വിശ്വസിക്കണം പറ. വിശ്വാസിക്കാൻ ഇത് അവരോട് ആവശ്യപ്പെടുകയാണ്, വിശ്വസിക്കുക. നേരത്തെ നമ്മൾ കേട്ടു, കാലം തികഞ്ഞു, ദൈവരാജ്യം, ദൈവത്തിന്റെ ഭരണം ഭൂമിയെ സമീപിച്ചിരിക്കുന്നു. മനുഷ്യ, നീ മാനസാന്തരപ്പെട്ട് ഈ പറഞ്ഞ സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇവിടെ പറയുന്നു, യേശു ദൈവപുത്രൻ എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഹലോ. അപ്പൊ ഇതിനെ ഒരു പടി കൂടി കേറ്റിയിട്ട്, അല്ല യേശു തന്നെയാ പിതാവായത്. നോ, ക്രിസ്തുവിന്റെ ഉപദേശം നിലനിൽക്കുക. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ വിട്ടുപോകുന്ന ഏവർക്കും ദൈവമില്ലാന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ക്രിസ്തുവിന്റെ ഉപദേശം നിലനിൽക്കുക. എന്റെ അപ്പുറത്തേക്ക് കയറി പോകല്, താഴെ പോകണ്ട, മുകളിലേക്ക് പോകണ്ട, സെയിം ലെവലിൽ നിൽക്കുക. കാരണം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുത്താൽ പോരെ? ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കാത്ത ചോദ്യത്തിന് ഉത്തരം എഴുതിയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല, കുട്ടി സമയം കളയാന്ന് മാത്രമേ ഉള്ളൂ, സമയം കളയാന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, എന്റെ കർത്താവ് കർത്താവ് എന്ന് പറയുന്നൊന്നുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാ ശ്രദ്ധാതി കയറുന്നത്. അപ്പൊ ആദ്യം പിതാവിന്റെ ഇഷ്ടം എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അത് ചെയ്യാൻ നോക്ക. അപ്പോ വിശ്വാസ പ്രമാണം എങ്ങനെ വേണം? വിശ്വാസ പ്രമാണം, ബൈബിൾ എന്തൊക്കെ നമ്മൾ വിശ്വസിക്കാൻ ആവശ്യപ്പെട്ടു അതൊക്കെ വിശ്വസിക്കുക. ഇനി യേശുവിനെ വേറെ ആരായിട്ട് വിശ്വസിക്കണം? കിടന്നു വന്നാട്ടെ,
റോമലേഖനം. ഓ ഫാദർ, പത്താമത്തെ അതിന്റെ 9-ാം വാക്യത്തിൽ
ഇതാ യേശുവിനെ ആരായിട്ട് വിശ്വസിക്കണം അവിടെ എഴുതിയിട്ടുണ്ട്.
വായിച്ചു, വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും.
ശ്രദ്ധിച്ചേ, രക്ഷിക്കപ്പെടാനുള്ള വ്യവസ്ഥ എന്താ ബൈബിൾ പറയണേ? യേശുവിനെ ദൈവം എന്ന് വിശ്വസിക്കണോ യേശുവിനെ കർത്താവ് എന്ന് വിശ്വസിക്കണോ പറ? ബൈബിൾ എന്താ നമ്മൾ ആവശ്യപ്പെടുന്നേ?
യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും.
ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ, എന്നെയല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ വിശ്വസിക്കേ. യേശുവിനെ കർത്താവ്, നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്ന തലയെന്ന്, നമ്മളുടെ യജമാനനെന്ന് വിശ്വസിക്കാൻ ആരാവശ്യപ്പെട്ടു? ദൈവം ആവശ്യപ്പെട്ടു. എന്ന് പറയാണ് ദൈവം അവനെ. അപ്പൊ ദൈവം ഇവിടെ വേറെ സെപ്പറേറ്റ് ഉണ്ട്, ദൈവം ഇവിടെ സെപ്പറേറ്റ് ഉണ്ട്. ദൈവം അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും. അപ്പൊ നമ്മൾ എന്നാ വിശ്വസിക്കാൻ പറഞ്ഞു? ചോദ്യമാണ്, ചോദ്യം. ഇത് വിശ്വാസികളുടെ ജീവിതമാണ് അല്ലെ? വിശ്വാസികളുടെ ജീവിതം അല്ലേ? അപ്പൊ നമ്മുടെ വിശ്വാസ പ്രമാണം ചോദിച്ചേ, നമ്മുടെ വിശ്വാസ പ്രമാണം വേണ്ട, ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇതെന്തോ സംഭവം, നിങ്ങൾക്ക് പിടുത്തം കിട്ടിയ മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത ഒരു സാധനം. നിങ്ങൾക്ക് കാണാം, പൂട്ടുകൊട്ടം, പുട്ടുകൊട്ടം. എനിക്ക് വലിയ പരിചയമില്ലാത്ത സംഭവമാണ്, ഞാൻ ശീലിച്ച് പറഞ്ഞു ശീലിച്ചിട്ടില്ല. ഞാൻ പണ്ടേ പൂട്ട് പൂട്ടെന്ന് പറയുന്നത് പുട്ടുകൊട്ടം അല്ലേ? അപ്പോ ഇത് ശ്രദ്ധിച്ചേ സഹോദരിമാരെ, ഇതേ ഇതിനെ നമ്മൾ കഴിക്കുന്ന പുട്ടിന്റെ ഷേപ്പ് ഇതേപോലെ ആയിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ ഇതുപോലെ ഡോക്ടർ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഇതിന്റെ ഉള്ളിൽ നിറച്ച്, ശ്രദ്ധിച്ച് താഴെ വെക്കുക, എനിക്ക് സൗകര്യം. ഇതിന്റെ ഉള്ളിൽ നിറച്ച് ഇതങ്ങ് തുറക്കും, ഇതങ്ങ് തുറന്നിട്ട് നമ്മൾ ഓൾറെഡി ഒരു ഡോക്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളായിട്ട് ഉണ്ടാക്കിയതായിരിക്കത്തില്ല, നമ്മുടെ കർണന്മാരായിട്ട് അവരെ ഉണ്ടാക്കിയതായിരിക്കും. ഇങ്ങനെ ഒരു ഡോക്ടറിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്നിട്ട് പൊടി 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 കുഴച്ചില്ലേ, പുട്ടുപൊടി കുഴച്ചത്. ബൈബിളിലെ വചനം എടുക്കും, വചനം എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ ഇടും. അന്നിട്ട് നമ്മൾ ഇവിടെ കുത്തും. അപ്പൊ ഇതേ ഷേപ്പിലെ ആ സംഭവം നമ്മുടെ നാട്ടിൽ പറഞ്ഞ പുട്ട് വെളിയിൽ ഇറങ്ങും. ശ്രദ്ധിച്ചേ, ഇങ്ങനെയല്ല ഡോക്ടറും വേണ്ടത്. എന്റെ ഞങ്ങളുടെ വീട്ടില് ഉണ്ടാക്കുന്ന ടൈപ്പ് ഇതാ. എന്നാൽ ഞാൻ ഇവിടെ കണ്ടിരിക്കുന്നത് എന്റെ ഭാര്യയിൽ ഉണ്ടാക്കുന്ന ഷേപ്പ് വേറെ, ഇതാ ഇതേ ടൈപ്പാണ്. പ്രഷർ കുക്കറിന്റെ മുകളിൽ കൊണ്ടുപോയിരിക്കും, പ്രഷർ കുക്കറിന്റെ മുകളിൽ. അതെ, ഇതിന് ചിരട്ടപ്പുട്ടെന്ന് പറഞ്ഞു വേണ്ട, ചിരട്ടയിൽ. ഇതിന്റെ ഷേപ്പ് വേറെ. അപ്പൊ ഇതൊരു ഡോക്ടറിനാ, ഇത് വേറൊരു ഡോക്ടർ. ഇതൊരു സഭയുടെ, ഇത് വേറൊരു സഭ. എല്ലാവരും അവരുടേതായ ഡോക്ടറിനെ ഉണ്ടാക്കിച്ചിരിക്കുക. എന്നിട്ട് ദൈവവചനത്തിൽ മാവെടുക്കും, മാവ് 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 മാവെടുത്തിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഇതിലേക്ക് കുത്തി നിറയ്ക്കും പിന്നെ വിട്ട ഇതിനെ ആ അതിന്റെ ഷേപ്പായിരിക്കും. പിന്നെ അവർ ഏത് വചനം കണ്ടാലും ആ അത് ഞങ്ങൾ പറഞ്ഞു പോലെ, ഞങ്ങൾ പറഞ്ഞ പോലെ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് വെച്ച് ഈ ജനത്തെ നരകക്കുഴിയിലേക്ക് നടത്തുക. എന്റെ കുഞ്ഞുങ്ങളെ, ഇതെല്ലാം ദൈവം നമ്മളെ വെച്ചത്, നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി, ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ച ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ ദൈവം നമ്മളിലൂടെ വാഴും. ദൈവത്തിന്റെ കിങ്ഡം നമ്മളുടെ ഭൂമിയിൽ വരും. നമ്മൾ മരണമില്ലാത്തവരെ നിത്യം നിലകൊള്ളും. നിലകൊള്ളുന്നതിന്റെ ഉദ്ദേശം എപ്പോഴും ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കാനല്ല, അത് നമ്മുടെ ഹൃദയത്തിൽ നടക്കട്ടെ. നമ്മളെ ദൈവം നിത്യജീവൻ തരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിത്യമായി ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി വാഴാനാണ്, ദൈവം നമ്മളിൽ വസിച്ചു വാഴാനാ, പണിയെടുക്കാനാണ്, പണിയെടുക്കാൻ. മനസ്സിലായോ? അവർ നിത്യം ഭൂമിയിൽ വാഴും, അവർ രാജാക്കന്മാരായിരിക്കും. ദൈവത്തിന്റെ വചനം വെളിപ്പാട് 25 പറഞ്ഞ അവർ എന്നേക്ക് രാജാക്കന്മാർ. ഒരു വാഴ്ച ഉണ്ട്. ഇതാണ് ഉൽപ്പത്തി 1:26 ദൈവത്തിന്റെ വചനം പറയുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിന്റെ വചനം പറയുന്നു, നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യത്തിൽ, സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. പണിയെടുക്കണം, പണി. മനസ്സിലായോ? ഭൂമിയെ വാഴണം. പക്ഷേ ഇന്ന് മനുഷ്യന് മരണം വാഴുകയാണ്, മരണം. എന്നാൽ ഈ മരണത്തെ നീക്കണം. ഒടുക്കത്തെ ശത്രുവായ മരണത്തെ മാറ്റി മനുഷ്യനെ മരണമില്ലാത്തവരാക്കി, നിത്യമായി ജീവിക്കുന്നവരാക്കി, വീണ്ടും അവന്റെ പണിസ്ഥലത്ത് അവനെ തിരികെ കൊണ്ടുവരണം. മനസ്സിലായോ? ദൈവത്തിന്റെ പദ്ധതികളൊന്നും മനസ്സിലാകാതെ ചുമ്മാ കുറച്ച് പുട്ടുകുട പോലെ ഉണ്ടാക്കി, ഒരു ഡോക്ടറിനെ ഉണ്ടാക്കി, അതിന്റെ ഉള്ളിലേക്ക് ബൈബിളിലെ വചനം എടുത്ത് ഇട്ടിട്ട് അടച്ച്, ഇതാണ് ഡോക്ടറി. അപ്പൊ വേറെ പറയാം, അതല്ല, ഇതാ ഡോക്ടർ. രണ്ടും കൂടി അടിയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഒരു ഡോക്ടറിന് ഇവിടെ വേണ്ട. ഓൾറെഡി ബൈബിളിൽ ദൈവത്തിന്റെ ഒരു ഡോക്ടറിനുണ്ട്. അതാണ് കർത്താവ് യേശു പറഞ്ഞത്, സ്വർഗീയ പിതാവ് നിങ്ങളോട് കൂടെ താമസിക്കാൻ വരുന്നു. മനുഷ്യ, നീ മാനസാന്തരപ്പെടുക, എങ്കിൽ കിങ്ഡം, ഭൂമിയുടെ ഭരണം നിനക്ക് തരാൻ നിന്റെ പിതാവ് പ്രസാദിച്ചു. ഇതല്ലേ വിശ്വസിക്കാൻ? ദൈവം അയച്ച കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെട്ടത്. അപ്പൊ ഇതല്ലേ നമ്മുടെ വിശ്വാസ പ്രമാണം ആയിരിക്കേണ്ടത്? ഇതാണോ നമ്മുടെ വിശ്വാസ പ്രമാണം? ഇത് പറയുമ്പോ ഓ അവ ഞങ്ങൾക്കെതിരെ, നോ മക്കളെ, നിങ്ങൾക്കെതിരെയല്ല, പകരം നിങ്ങൾ എങ്ങനെയെങ്കിലും ഇതാ ദൈവത്തിന്റെ വചനം വിശ്വസിപ്പിച്ച് ആ ക്രിസ്തുവിലൂടെ ആ നിങ്ങളുടെ യജമാനായ സൃഷ്ടാവായ ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ മേൽ നിയമിച്ചിട്ടുള്ള പദ്ധതി. സത്യം നിങ്ങളെ അറിയിക്കുക. ആ സത്യത്തിൽ നിങ്ങൾ നടന്നാൽ നിങ്ങൾക്ക് അവിടെ എത്താം. സത്യം നിങ്ങൾ നടക്കണം. ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ, യേശു എന്താണ് വിശ്വസിക്കാൻ പറഞ്ഞത്? യേശുവിനെ ആരായിട്ടാണ് നാം വിശ്വസിക്കേണ്ടത്? ഇതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബൈബിളിലെ ഡോക്ട്രിൻ ഇതാണ്, വിശ്വാസ പ്രമാണം എന്തായിരിക്കണം. ബൈബിൾ എന്തൊക്കെ വിശ്വസിക്കാൻ പറഞ്ഞു അതാണ് നാം വിശ്വാസ പ്രമാണമായി ഏറ്റെടുക്കുന്നത്. അതിന് ബൈബിളിലെ കുറെ സ്റ്റേറ്റ്മെന്റുകൾ, ബൈബിളിലെ കുറെ കുറെ ഫാക്ടുകൾ, ഇതൊക്കെ നാം മനസ്സിലാക്കുക. ആ സ്ഥിതി നാം മനസ്സിലാക്കുക. പക്ഷെ വിശ്വസിക്കാൻ പറഞ്ഞു നമ്മുടെ വിശ്വാസ പ്രമാണമായിരിക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചാട്ടെ. ഇനി ഇതിപ്പോ യേശുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടു അല്ലേ. ഇനി യേശുവിനെ വീണ്ടും അങ്ങനെ കൺഫേം ചെയ്യാം. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 5. യേശുവിനെ അടുത്തത് ആരായിട്ടാണ് വിശ്വസിക്കേണ്ടത്? അതിന്റെ അഞ്ചാം വാക്യം. ഓ ഒന്ന് യോഹന്നാൻ 5:5.
യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ?
കണ്ടോ, വിശ്വാസം വരുന്നുണ്ടോ? വിശ്വാസം വരുന്നുണ്ടോ? വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനം ബൈബിൾ എന്താണോ വിശ്വസിക്കാൻ പറഞ്ഞത് അതായിരിക്കണം. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ, ഇവിടെ നമ്മളോട് പറഞ്ഞത് ആരായിട്ട് വിശ്വസിക്കാനോ മക്കളെ? ബൈബിൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് യേശുവിനെ ആരായിട്ട് വിശ്വസിക്കാനാ? ഒന്ന് പറഞ്ഞേ, അടുത്ത ആളോടൊന്ന് പറഞ്ഞേ. ഒന്നുമില്ലല്ലോ, അടുത്തേക്ക് ദൂതനോട് പറയാന്നേ. ആ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കാൻ ബൈബിൾ ആവശ്യപ്പെടുന്നു, ബൈബിൾ ഡിമാൻഡ് ചെയ്യുന്നു. അപ്പൊ ബൈബിൾ ഡിമാൻഡ് ചെയ്യുന്ന വിശ്വാസം നിൽക്കാതെ, ബൈബിൾ ഒരു പ്രാവശ്യം പോലും ഡിമാൻഡ് ചെയ്യാത്ത വിശ്വാസത്തിലേക്ക് നമ്മൾ എന്തിനാ ഓടിപ്പോന്നേ? യേശുവിനെ ദൈവമായി വിശ്വസിക്കണം എന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്യുക. യേശു ദൈവമാണെങ്കിൽ യേശു ദൈവമാണ്, ആർക്കും താഴെ പറ്റത്തില്ല. ഹല്ലേലൂയ. പക്ഷേ ബൈബിൾ എന്ത് നമ്മളോട് ആവശ്യപ്പെടുന്നു? യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കാൻ ആവശ്യപ്പെട്ടാൽ നമ്മൾ അത് ചെയ്താ പോരെ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അതിന്റെ മുകളിലേക്ക് ചിന്തിക്കല്ലേ, അതിന്റെ താഴേക്ക് ചിന്തിക്കല്ലേ. ബൈബിൾ എങ്ങനെ പറയുന്ന അതേപോലെ തന്നെ ആ വചനത്തിൽ നിലകൊള്ളു. അത് നമ്മുടെ വിശ്വാസമായിരിക്കട്ടെ. ആ അങ്ങനെയുള്ള വിശ്വാസം നമ്മളെ ദൃശ്യത്തിൽ അദൃശ്യത്തിലേക്ക് കൊണ്ടുപോകും, ദൃശ്യത്തിൽ അദൃശ്യത്തിലേക്ക് കൊണ്ടുപോകും, ലോകത്തിൽ നിന്നും ഭൂമിയിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് നമ്മളെ മാറ്റി. ഹല്ലേലൂയ.
വീണ്ടും അടുത്തൊരു വചനം വായിക്കാം. ഒന്ന് 4:15. ധാരാളം വചനങ്ങളുണ്ട്, ചില വചനങ്ങൾ മാത്രം. ഓ ലോർഡ് ഐ ലവ്.
യേശുവിനെ ആരായിട്ട് സ്വീകരിക്കാനാണ്, ആരായിട്ട് വിശ്വസിക്കാനാണ് ദൈവത്തിന്റെ വചനം നമ്മൾ ആവശ്യപ്പെടുന്നത്? വായിച്ചേ.
യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു.
ശ്രദ്ധിച്ചേ, ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മൾ എന്നാ പറയണേ? യേശുവിനെ ആരായിട്ട് സ്വീകരിക്കാനാ ഈ പറയണേ? യേശുവിനെ ആരായിട്ട് സ്വീകരിക്കാൻ നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കുകയാണ്. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിൽ വസിക്കുന്നു. അപ്പോ യേശുവിനെ സ്വീകരിച്ച കണക്ഷനായി, ആരുമായിട്ടുള്ള കണക്ഷൻ? ദൈവമായിട്ടുള്ള കണക്ഷനായി. ഹല്ലേലൂയ. കഴിഞ്ഞ സമയത്ത് നിങ്ങൾ കേട്ടു, എന്തുകൊണ്ടാണ് അങ്ങനെ? യേശുവിലൂടെ ദൈവത്തിന് കണക്ഷൻ ചെയ്യുന്നത്. കാരണം ആദത്തിലൂടെ നമ്മൾ പാപം ചെയ്ത് ദൈവസ്ഥ പുറത്താക്കപ്പെട്ടു. തുടർന്ന് യേശു ക്രിസ്തുവിനെ കലക്ടർ യാദത്തിലൂടെ പാപത്തിന് പരിഹാരം ചെയ്ത് ആ യേശു ക്രിസ്തുവിൽ നമ്മളെ ദൈവമായിട്ട് ചേർത്തു. ഹല്ലേലൂയ. ഇപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവവചനം പറയുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അത് പറയുന്നല്ലേ. ഈ ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിനെ നമുക്ക് വ്യക്തതയില്ലാത്ത ഇൻഡയറക്റ്റ് വചനം കൊണ്ടുവന്ന് വെട്ടരുത്. കാരണം ഈ പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോ ഇതിന് ശത്രുക്കളില്ല. യേശു 34:16 എന്താ പറയണേ? യഹോവയുടെ വചനത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുക. അതിൽ ഡയറക്റ്റ് ആയിട്ട് പറയുന്ന വചനത്തിനെ ശത്രുക്കളായി ഇൻഡയറക്റ്റ് വചനങ്ങൾ അവിടെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണോ പറയുന്നത്? ഈ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ വചനങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് വചനം ഇതിൽ എറുതിപ്പോ ഇല്ല. അവിടെ പറയാണ് യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുക, അതിൽ എല്ലാത്തിനും ഇണയുണ്ട്. കാരണം ദൈവത്തിന്റെ ആത്മാവല്ലോ അതിനെ കൂട്ടിച്ചേർത്ത്. ഹല്ലേലൂയ. ഇവിടെ ഗ്രീക്ക് അല്ല അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത്, എബ്രായ ഭാഷയല്ല ആദ്യം വേണ്ടത്. ആദ്യം വേണ്ടത് ഇത് എഴുതിയ ദൈവത്തിന്റെ ആത്മാവാണ് അകത്ത് വേണ്ടത്. ദൈവത്തിന്റെ ആത്മാവല്ലോ അതിനെ കൂട്ടിച്ചേർത്തത്. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവർ കേൾക്കട്ടെ. യേശുവിന്റെ 4:16 വായിച്ചത് ദൈവാത്മേ.
യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കില്ല. ഒന്നിനും ഇണ ഇല്ലാതിരിക്കുകയുമില്ല. അവന്റെ
ശത്രുക്കളില്ലെന്നല്ല, ഇണ. നമ്മുടെ ഇന്നത്തെ ഡിബേറ്റ് കണ്ടു കഴിയുമ്പോ ഒരു വചനത്തിന്റെ ശത്രുവായിട്ട് XYZ ഗ്രൂപ്പിന്റെ ബ്രദർ എഴുന്നേൽക്കുന്നു, അപ്പൊ തന്നെ DYS ഗ്രൂപ്പിന്റെ അടുത്ത ബ്രദർ എഴുന്നേറ്റ് അതിന് ശത്രുവിന് അടുത്ത വചനം കൊണ്ട് വെട്ടുന്നു. കുഞ്ഞെ, നീ ഏത് പുസ്തകം വായിച്ചേ? നീ ഏത് പുസ്തകം വായിച്ചേ? ഈ പുസ്തകത്തിൽ ഇണകൾ മാത്രമേ ഉള്ളൂ, ശത്രുക്കളില്ല. ഡയറക്റ്റ് ആയുള്ള വചനത്തെ ഇൻഡയറക്റ്റ് വചനം കൊണ്ട് വെട്ടാൻ വരുന്നു. കർത്താവിന്റെ വെട്ടവസാനം കിട്ടും. അവയിലൊന്നും ഈണ ഇല്ലാതിരിക്കില്ല. താഴേക്ക്.
അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്.
തീർച്ചയായും ദൈവത്തിന്റെ വായാണ് അതിനെ കൽപ്പിച്ചത്, ദൈവത്തിന്റെ ആത്മാവത്രേ അതിനെ കൂട്ടി വരുത്തിയത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇത് മനസ്സിലാക്കണമെങ്കിൽ ദൈവവുമായിട്ടൊരു അഭേദ്യമായ ബന്ധം വേണം. ദൈവാത്മാവ് പറയുന്നത് കേൾക്കാൻ പറ്റും. അതിന്റെ കുറെ പുസ്തകങ്ങൾ റെഫർ ചെയ്ത് ആ അയാൾ എഴുതി, ഇയാൾ എഴുതി, ആ ഗ്രീക്ക് അതാണ്, ഈ അഭിപ്രായ ഭാഷ ഇതാണ്, അതൊക്കെ നമ്മൾ നോക്കണത് നല്ലതാണ്. എപ്പോ സെക്കൻഡറി പോലും ഇല്ല, തേർഡ് ലെവല്, ഫസ്റ്റ് ലെവല് നമ്മൾ കേൾക്കേണ്ടത് ദൈവത്തോടുള്ള നടപ്പിൽ ദൈവത്തിന്റെ ആത്മാവിനെ കേൾക്കും. ആത്മാവ് നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. സെക്കൻഡ് ലെവല്, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ വചനങ്ങൾ അങ്ങനെ തന്നെയാണോ, അത് എന്റെ സ്വന്തം ചിന്തയാണോ, പിശാചിൽ നിന്ന് ഞാൻ കേട്ടതാണോ എന്ന് കൺഫേം ചെയ്യാൻ ഈ വചനത്തിലെ ബ്ലൂ പ്രിന്റ് നോക്കണം, വചനം നോക്കണം. അത് കഴിഞ്ഞിട്ട് തേർഡ് ലെവൽ മതി, മറ്റുള്ളവരുടെ പുസ്തകം വായിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് ആദ്യം തന്നെ മറ്റുള്ളവന്റെ പുസ്തകം വായിച്ച് ഒരു പുട്ടുകുറ്റി ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ഒരു ഡോക്ടറിനെ ഉണ്ടാക്കി അതിനെല്ലാം പറഞ്ഞതല്ല ഇതിലേക്ക് നിറച്ച്. ദൈവ വചനത്തിന് പ്രാധാന്യം കൊടുക്കും. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ ഇവിടെയൊക്കെ പറയുന്നത് ദാ യേശുവിനെ പിതാവായി പറയുന്നു, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്ക. യേശു പറയുന്നു, ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ എന്നെ ഇതേപോലെ എതിർക്കുന്നത്. യോഹന്നാൻ 10 കാര്യമാ. അപ്പോൾ തന്നെ ഇത് പറഞ്ഞുകൊണ്ട് പലരും പറഞ്ഞു, ഇതാ യോഹന്നാൻ 10:34 ഈ ഡയറക്റ്റ് വചനത്തെ വെട്ടാൻ വേണ്ടി ആളുകൾ പറയുന്ന ഒരു കാര്യം വളരെ ബലഹീനമാണ്. ഇത്രത്തോളം പിശാച് ഇവരെ അടിമത്തിലായി കൊണ്ടുപോയി കളഞ്ഞല്ലോ. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇതാ അവിടെ യഹൂദന്മാര് യേശുവിനെ പറഞ്ഞു, നിന്നെ തന്നെ ദൈവതുല്യമാക്കിയില്ലേ എന്ന്. യേശു അവിടെ യേശുവിനെ പിതാവായ ദൈവമൊന്നും ആക്കിയില്ല. യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്നാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ യഹൂദന്മാർക്ക് മനസ്സിലായി ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ അതെന്താ സംഭവം. സ്പീഷ്യസ് ക്ലാസ്സിൽ അവരെല്ലാം മനുഷ്യരെന്ന് അവരെ കുറിച്ച് പറയണം. സ്പീഷ്യസ് ക്ലാസ്സിൽ ദൈവപുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഷ്യസ് ക്ലാസ്സിൽ ദൈവം തന്നെയാണ്. ഫാമിലി ലെയിമിൽ ദൈവപുത്രൻ, സ്പീഷ്യസ് ക്ലാസ്സിൽ ദൈവം തന്നെയാണ്. ഇതിനു മുമ്പ് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്, വീണ്ടും ആരൊക്കെയോ ഇതുമായിട്ട് ബന്ധത്തിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. യഹൂദന്മാർ യേശുവിനോട് പറഞ്ഞില്ലേ നിന്നെ തന്നെ ദൈവ തുല്യമാക്കിയെന്ന്. സ്പീഷ്യസ് ക്ലാസ്സിൽ ദൈവ തുല്യമാണ്. പേരില്ലെങ്കിൽ നമ്മൾ പിന്നെ എങ്ങനെയാ വിളിക്കണേ? പേരില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾക്ക് പേരില്ല. ആദ്യമായിട്ട് ആദം പേരിട്ടപ്പോഴാണല്ലേ പേരൊക്കെ ഉണ്ടായേ. സംഭവം സംഘടിച്ചേ പേരില്ലാന്ന് ചോദിച്ചേ. നിങ്ങളെ ആരെങ്കിലും, നിങ്ങൾ പലരുടെയും പേരാണല്ലോ, ഇതാ ജോൺസൺ, ക്രിസ്റ്റി, മറിയമ്മ, ഇങ്ങനെ പലരും പലരും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുക അല്ലെ. നിങ്ങളെ ആരെങ്കിലും ഇതുവരെ മനുഷ്യ എന്ന് വിളിച്ചിട്ടുണ്ടോ? ഏ മനുഷ്യ വന്നേ, എന്നെ പലരും വിളിച്ചിട്ടുണ്ട്. എന്താ, ഞാൻ മനുഷ്യനല്ലേ? ഞാൻ മനുഷ്യന്റെ കുട്ടിയാ, ഞാൻ മനുഷ്യന്റെ സ്പീഷ്യസ് ക്ലാസ്സാ. പക്ഷേ എന്റെ അമ്മ എന്റെ അപ്പൻ എന്നെ വിളിക്കുമ്പോ മോനെ വിളിക്കാം. അതെന്തുവാ? ഫാമിലി പൊസിഷനാ, പുത്രൻ. എന്റെ സ്പീഷ്യസ് ക്ലാസ് ഏതാ? എന്റെ അപ്പൻ മനുഷ്യനാ, ഞാനും മനുഷ്യനാ. ഇപ്പൊ എനിക്ക് പേരില്ലാതെ ചിന്തിച്ചോ, സങ്കല്പമാണേ. എന്റെ അപ്പൻ എന്നോട് പറയും, എങ്ങനെയായിരിക്കും പറയണേ? മനുഷ്യ അല്ല വിളിക്കുക. അപ്പൊ എന്റെ അപ്പനും അവര് തന്നെ മനുഷ്യനാ. പക്ഷെ ഞാൻ അപ്പനാണോ? അല്ല, ഞാൻ അപ്പന്റെ മകനാ. ഒരാന ആനയുടെ കുട്ടീനെ എന്നായിരിക്കും വിളിക്കണേ? പുലിന്നാണോ? ആന ആനയുടെ കുട്ടിയാ വിളിക്കണത്, ആനയും തന്നെയാണ്. കാരണം സ്പീഷ്യസ് നെയിമിലോ ആനയാ, പക്ഷെ അപ്പനാനയല്ല, കുട്ടിയാന. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം എബ്രായർ 1:10 പറയുന്നത്, പുത്രനോടോ പുത്രനോടോ, വ്യക്തമായി ഫാമിലി കഴിയുമ്പോ ഫാമിലി പൊസിഷൻ പറഞ്ഞു കഴിഞ്ഞു, പുത്രനോടോ പുത്രൻ, പുത്രനോടോ പുത്രൻ, പുത്രനോടോ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ അഭിഷേകം ചെയ്യുന്നു, ആനന്ദ തൈലം കൊണ്ട് അണിയിക്കുന്നു എന്ന വാക്കിനെ വായിച്ചിട്ടുണ്ടാവും. അവിടെ എന്തോ ഈ ഉദ്ദേശിക്കണേ, ദൈവമേ നിന്റെ ദൈവം, പിതാവായ ദൈവത്തിന്റെ മുകളിൽ ഒരു ദൈവമില്ല, യേശു ക്രിസ്തുവിന്റെ മുകളിൽ ഒരു ദൈവമുണ്ട്. യേശു ക്രിസ്തു ആരാ? ദൈവം തന്നെയാ. എന്ത് ദൈവം? പിതാവായ ദൈവമല്ല, പുത്രൻ ദൈവം. അതുകൊണ്ടാ പറയുന്ന പുത്രനോടോ, അതായത് ദൈവപുത്രൻ. ആ ദൈവപുത്രന്റെ ഉള്ളിലെ ദൈവപുത്രന്മാരാണ് ഞാനും നിങ്ങളും, യേശുവിന്റെ ഉള്ളിലെ ദൈവപുത്രന്മാരാണ് ഞാനും നിങ്ങളും. എല്ലാ ദൈവപുത്രന്മാരെയും വിളിക്കുന്നത് ദൈവങ്ങൾ എന്ന് തന്നെയാണ് ബൈബിളിൽ, തിയോസ് എന്ന് തന്നെയാണ് എല്ലാ ദൈവപുത്രന്മാരെയും വിളിക്കുന്നത്. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യഹൂദന്മാര് പറഞ്ഞ്, നീ നിന്നെ തന്നെ ദൈവതുല്യമാക്കി. പക്ഷെ യേശു അവിടെ പറഞ്ഞത്, ഞാൻ ദൈവമെന്നല്ല, ഞാൻ പിതാവായ ദൈവമെന്നല്ല, ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്നാ പറഞ്ഞു. ദൈവപുത്രന്മാരെയൊക്കെ വിളിക്കുന്നത് തിയോസ് എന്ന, തിയോസ് ഗ്രീക്ക് വേർഡ് തിയോസ്. ദൈവത്തെ വിളിക്കുന്നതും തിയോസ് എന്ന് തന്നെയാണ്, ദൈവപുത്രന്മാരെ വിളിക്കുന്നതും തിയോസ് എന്ന് തന്നെയാണ്. ഹല്ലേലൂയ. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ ദൈവത്തിനെ വിളിക്കുന്ന പേര് തിയോസ് എന്നാണ്. ദൈവപുത്രന്മാരെ വിളിക്കുന്നത് തിയോസ് എന്നാണ്.
യേശു അവരോട്, പിതാവിന്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു, അവയിൽ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു. യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണ നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്റെ തന്നെ ദൈവം ആക്കുന്നത് കൊണ്ടുമത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
അപ്പോ യഹൂദന്മാരുടെ കൺസെപ്റ്റിൽ യേശു വെറും മനുഷ്യനാണ്. ആ മനുഷ്യൻ പറയാണ്, ഞാൻ ദൈവപുത്രനാണ്. അപ്പോ അവരുടെ ചിന്തയിൽ തന്നെ തന്നെ ദൈവമാക്കുന്ന ആ കാര്യം, മനുഷ്യൻ ഇപ്പോ ഗോഡ് ക്ലാസ്സിലേക്ക്, സ്പീഷ്യസ് ക്ലാസ് ഗോഡ് ക്ലാസ്സിലേക്ക് വീഴുകയാണ്. ഇതാണ് അവരുടെ വിഷയം. അല്ലാണ്ട് യേശു ഞാൻ ദൈവം, പിതാവായ ദൈവം എന്നല്ല യേശു പറഞ്ഞത്. യേശു അവിടെ താഴെ പറയുന്നുണ്ട്, ഞാൻ ദൈവപുത്രനാണ് പറഞ്ഞത്. അപ്പൊ യേശു പറയുന്നത് ദൈവപുത്രനെന്നാണ്. എന്നിട്ട് അവിടെ താഴേക്ക് വായിക്കുമ്പോ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഓ ലോഡ് ഐ ലവ് യു, അതിന്റെ 36-ാം വാക്യം വായിച്ച്, സോറി അതിന്റെ 35-ാം വാക്യം, സോറി 34-ാം വായിച്ചു.
യേശു അവരോട്, നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ?
മലയാളത്തിലെ ദേവന്മാര് ഇംഗ്ലീഷിൽ നോക്കിയാൽ ഗോഡ്സ് എന്നാണ്, അതിന്റെ ഗ്രീക്കിൽ നോക്കിയാൽ തിയോസ് എന്നാണ്. മനസ്സിലായോ? തിയോസ്, ദൈവങ്ങൾ. നിങ്ങൾ ദേവന്മാർ എന്നല്ല, ദൈവങ്ങൾ. തിയോസ്, ദൈവത്തിന്റെ അതേ വേടാണ് കൊടുത്തിരിക്കണേ, ദൈവത്തിന്റെ അതേ വേട് അവർ എഴുതിയിരിക്കുകയാണ്. If he called them, അതായത് Jesus answered them, is it not written in your law? I said, we are gods. നിങ്ങൾ ദൈവങ്ങൾ എന്ന്, തിയോസ് എന്ന് വിളിക്കുന്നു. ആര് വിളിക്കുന്നു? പിതാവായ ദൈവം. ഒരു കൂട്ടം സ്പീഷീസുകളെ, സ്പീഷീസുകളുടെ ജീവികൾ, ജീവികളെ വിളിക്കുകയാണ്, നിങ്ങൾ ദൈവങ്ങളാകുന്നു. ആരെയാ ദൈവങ്ങൾ എന്ന് വിളിക്കുന്നത്? ദൈവപുത്രന്മാരുടെ പേര് പിതാവ് വിളിക്കുന്നത് ദൈവങ്ങൾ തന്നെയാ. കാരണം ആനയുടെ കുട്ടി ആന തന്നെയാ, പക്ഷേ അപ്പനാനയല്ല, കുട്ടിയാന. ദൈവത്തിന്റെ മകനായ യേശു ദൈവം തന്നെയാണ്, പക്ഷേ ഏത് ദൈവം അല്ല, പിതാവായ ദൈവം അല്ല, ദൈവത്തിന്റെ പുത്രൻ. നിങ്ങൾ ഓരോരുത്തരും മനുഷ്യരാണ് അല്ലേ? ഈ മനുഷ്യർ, ഈ മനുഷ്യരായ നമുക്ക് ദൈവപുത്രന്മാരായുള്ള അധികാരമാണ് എപ്പോൾ കിട്ടിയത്? യേശു രക്ഷകനായി സ്വീകരിച്ചു. നമുക്കെല്ലാം തിയോസ് ആകാനുള്ള അധികാരമാണ് കിട്ടിയത്, തിയോസ് ആയി തീരാനുള്ള അധികാരം. ക്രിസ്തുവിന്റെ ഉള്ളിൽ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് തിയോസുകളായി മാറുകയാണ്. ഗോഡ് പിതാവായി ദൈവമല്ല, ദൈവത്തിന്റെ പുത്രന്മാർ. അതുകൊണ്ട് ദൈവത്തിന് വചനം പറഞ്ഞ ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ, ജയിക്കുന്ന ദൈവത്തിന്റെ മകൻ. ആ മക്കളാണെങ്കിൽ ഒരു തെളിവുണ്ട്, ആ മക്കൾക്ക് ദൈവം മരണപ്പാട് കൊടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പറഞ്ഞ ആത്മാവ് പറയുന്നത് ചെവിയുള്ളവർ കേൾക്കട്ടെ. താഴേക്ക് വായിക്കും, നമുക്ക് കാണാൻ പറ്റും. Hallelujah. Oh Father, I love you. അതിന്റെ അടുത്ത വായിക്കും,
ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദൈവങ്ങൾ എന്ന് പറഞ്ഞുവെങ്കിൽ തിരുവെഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ.
ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായവരെ ഗോഡ്സ്, തിയോസ്, ദൈവങ്ങൾ. അപ്പൊ ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായവരെ ദൈവം എന്താ വിളിക്കണേ? ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായവരെ പിതാവായ ദൈവം വിളിക്കുന്നത് ദൈവങ്ങൾ എന്ന് ആര് തമ്മിലെ സംസാരിക്കണേ? ഇവിടെ കർത്താവായ യേശു നേരിട്ട് സംസാരിക്കുകയാണ്. കർത്താവ് യേശു സംസാരിക്കുകയാണ്, ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായവരെ വിളിക്കുന്നത് ദൈവങ്ങൾ. ഏത് ദൈവം അല്ല, അപ്പനല്ല, മക്കൾ. നമ്മളെ അപ്പനാകാൻ വിളിച്ചിട്ടില്ല, നമ്മളെ ദൈവപുത്രനായ യേശുവിനോട് അനുരൂപമാകാനാണ് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പനാകുന്നത് അത് പിശാചാണ് അപ്പനാകാൻ ശ്രമിക്കുന്നത്. അവന്റെ സന്ദേശം അത് തന്നെയാണ്, തിന്നാളെ നിങ്ങൾ ദൈവത്തെ പോലെയാണ്. പക്ഷെ നമ്മളെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടില്ല. നമ്മളെ വിളിച്ചത് റോമ 8:29 പറയുന്നു, അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോട് അനുരൂപമാകാൻ നമ്മളെ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അല്ലാണ്ട് ദൈവത്തോടൊപ്പം തൃപ്തനല്ല. ഹല്ലേലൂയ. ഭാഗം എടുത്തേക്ക് ഒന്ന് വായിച്ചോളൂ, 8:29. എന്നിങ്ങോട്ട് തിരിച്ചു പറഞ്ഞേ,
അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാകൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു.
ശ്രദ്ധിച്ചു കേട്ടോ മക്കളെ, ശ്രദ്ധിച്ചു കേട്ടാട്ടെ. നമ്മളെ ദൈവത്തോട് അനുരൂപമാക്കാനല്ല ദൈവം മുൻനിയമിച്ചത്, ദൈവപുത്രനായ ക്രിസ്തുവിനോട് അനുരൂപമാക്കാനാ മുൻനിയമിച്ചിരിക്കുന്നത്. ഇതൊരു വലിയ സംഭവമാണ്. ഒരല്പം ട്രെയിനിങ് വന്നു കഴിഞ്ഞാൽ പിശാചിന്റെ ഡോക്ടറായി മാറും. ഒരല്പം ട്രെയിനിങ്, പിശാച് മനുഷ്യരോട് പറയുന്നത് നിങ്ങളെ, നിങ്ങൾ ദൈവത്തെ പോലെയാകും. നന്മ തിന്മയുടെ പ്രതിപക്ഷത്തിന്റെ ഫലം കഴിച്ച് നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ദൈവത്തെ പോലെയാകാൻ നമ്മൾ വിളിച്ചിട്ടില്ല, ദൈവപുത്രനായ യേശുവിനോട് അനുരൂപമാകാൻ നമ്മൾ വിളിച്ചത്. ആ ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപമൊക്കെ യേശുവിനുണ്ട്. അപ്പനാകാൻ നമ്മളെ വിളിച്ചിട്ടില്ല, ദൈവത്തിനായ ക്രിസ്തുവിൽ മക്കളാകാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. ഇത് വ്യക്തിയോടെ മനസ്സിലാക്കുക. ഇനി വീണ്ടും നമ്മൾ വായിച്ച വാക്കിലേക്ക് തിരിച്ചു വരുമ്പോ യേശു അവിടെ പറഞ്ഞത് ഞാൻ അപ്പൻ ദൈവമെന്നല്ല, പിതാവായ ദൈവമെന്നല്ല, യേശു അവിടെ പറഞ്ഞത് ആ ദൈവത്തിന്റെ പുത്രനാണ് ഞാൻ എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ഇവര് നീ മനുഷ്യനായിരിക്കെ ദൈവത്തിനോട് തുല്യമാകും എന്ന് പറഞ്ഞത്. സ്പീഷ്യസ് ലൈനിലാണ് താഴേക്ക് വായിച്ചോളൂ. ആ നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിന് താഴേക്ക് ആ അതിന്റെ 35:36 വായിച്ചോളൂ. 10:35. ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദൈവങ്ങൾ എന്ന് പറഞ്ഞുവെങ്കിൽ തിരുവെഴുത്ത് നീക്കം വന്നു കൂടായല്ലോ. ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ, ദൈവത്തിന്റെ പുത്രൻ, ദൈവമെന്നല്ല പറയുന്നത്, ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞത് കൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശദീകരിച്ച് ലോകത്തിൽ അയച്ചവരോട് നിങ്ങൾ പറയുന്നു. നീ ദൈവദൂഷണാണ് പറയുന്നത്, നീ ദൈവദൂഷണാ പറയുന്നത്. ഇന്ന് മറ്റുള്ളവരുടെ ആ
ഡോക്ടറിനെ ഒത്തവണ്ണം പറഞ്ഞില്ലെങ്കിൽ ഉടനെ ദൈവദോഷമായി.
സഹോദരങ്ങളെ, ഈ വചനപ്രകാരം വേണം നമ്മൾ കറക്റ്റ് ചെയ്യാൻ.
നമ്മുടെ ഡോക്ടറിനെയും വെച്ചിട്ട് വചനത്തെ കൊണ്ടുവരരുത്. ദൈവവചനത്തിലെ ഡോക്ടറിന് എന്താണോ അത് ഏറ്റെടുക്കുക. അതാണ് യേശു ഒന്ന് പറഞ്ഞത്, വിശ്വസിക്കേ, എന്റെ സുവിശേഷം വിശ്വസിക്കേ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ സുവിശേഷത്തെ വിശ്വസിക്കേ. അവർ നീ മാനസാന്തരപ്പെട്ട കിങ്ഡം നിനക്ക് തരാൻ നിന്റെ അപ്പം പ്രസാദിച്ചിരിക്കുന്നു. ഇതാണ് ബൈബിളിലെ സന്ദേശം. അങ്ങനെ നീ നിത്യം ദൈവത്തിന് വേണ്ടി ഭൂമിയെ വാഴുന്ന രാജാവായി. ഇങ്ങനെയാണ് ബൈബിൾ അവസാനിക്കുന്നത്. ഇതാണ് ബൈബിളിലെ സന്ദേശം. ഇതാ നമ്മൾ വിശ്വസിക്കേണ്ട, ഇത് നമ്മുടെ വിശ്വാസ പ്രമാണമാണ്. ഇതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ യേശുവിനെ അടിസ്ഥാനമിട്ട് കയറിയാലേ എത്തുള്ളൂ. യേശു ക്രിസ്തുവിന്റെ കാൽവരി കുരിശിലെ യാഗത്തിലെ അടിസ്ഥാനമിട്ട് നമ്മൾ കയറിയാലേ ഇതിലേക്ക് എത്തുകയുള്ളൂ. പക്ഷെ നമ്മൾ അതിലേക്ക് എത്താതിരിക്കാൻ പിശാചിന്റെ സകല തന്ത്രവും എടുത്തിട്ട് പല പല സന്ദേശങ്ങളും ഡോക്ടറിനുകളും സഭയ്ക്ക് ഇട്ടുകൊടുത്തിരിക്കുകയാണ്. സഭ അതിനെ കണ്ണടച്ച് വിഴുങ്ങുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതുവരെയും പലരുടെയും കണ്ണ് തുറന്നിട്ടില്ല. കുരുടന്മാരായ വഴികാട്ടികളാണ്. അപ്പൊ യേശുവിനെ പറഞ്ഞ ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. ഇനി യേശുവിനെ ആരായിട്ട് വിശ്വസിക്കാനാണ്? ആ വചനം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് ഞാൻ അഞ്ചാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം, യേശുവിനെ നാം കർത്താവായി വിശ്വസിക്കുന്നു, യേശുവിനെ ദൈവത്തനായിട്ട് വിശ്വസിക്കുന്നു, യേശുവിനെ ക്രിസ്തുവായിട്ട് മിശിഹായിട്ട് വിശ്വസിക്കണം. വായിച്ച്
യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു.
ഹല്ലേലൂയ. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. അല്ല, വിശ്വാസത്തിന്റെ ലൈൻ വരുന്നുണ്ടോ? വിശ്വാസ പ്രമാണത്തിൽ എന്ത് വേണം? യേശുവിനെ ഞങ്ങൾ മിശിഹ എന്ന് ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നു. അന്നത്തെ യഹൂദന്മാർ അത് വിശ്വസിച്ചില്ല. മിശിഹ, നീ തന്നെയാണോ അത്യുന്നതന്റെ പുത്രനായ മിശിഹ എന്ന് മഹാപുരോഹിതൻ ചോദിക്കുന്നുണ്ട് യേശുവിനോട്. അപ്പൊ അത്യുന്നതന്റെ പുത്രന്റെ പേരെന്താ? മിശിഹ. അവർക്കറിയാമായിരുന്നു, പക്ഷെ ആ മിശിഹ ആയിട്ട് അവരെ ഏറ്റെടുത്തില്ല നല്ലൊരു കൂട്ടം യഹൂദന്മാർ. അപ്പൊ യേശുവിനെ ആരായിട്ട് വിശ്വസിക്കണം? ഹല്ലേലൂയ. അപ്പൊ വിശ്വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിളിൽ എന്തൊക്കെയുണ്ടോ അത് നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനമായി. ഹല്ലേലൂയ. അല്ലാണ്ട് നമുക്ക് തോന്നിയതുപോലെ, അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള തലമുറകൾ ആരെങ്കിലും ഉണ്ടാക്കി വെച്ചൊരു ഡോക്ടറിനല്ല, പിന്നെ ഏതൊരു ഡോക്ടറും നമുക്ക് അറിയാവുന്ന പോലെ നമ്മൾ ഇത് മനസ്സിലാക്കാൻ ഉണ്ടാക്കി. അതായത് അതിന്റെ അവസാനത്തെ ഡോക്ടറിന്റെ അവസാനം ഇങ്ങനെയും കൂടി എഴുതി ചേർക്കണം. സത്യം അറിയുമ്പോൾ സത്യം ഞങ്ങളെ സ്വതന്ത്രമാക്കുന്നത് കൊണ്ട് ഈ ഡോക്ടറിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾ വിശ്വസിച്ചത് അങ്ങനെയല്ല എന്ന് ഈ പുസ്തകത്തിലൂടെ ഞങ്ങൾക്ക് തെളിയുന്ന സമയം ഞങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. റോമലേഖനം 10 പറയുന്നു. ഇതും കൂടെ അതിന്റെ കൂടെ ഒന്ന് ചേർക്കണം, അല്ല എങ്കിൽ അപകടം. നമ്മളോട് എന്നാ പറഞ്ഞു അനുദിനം എന്ത് ചെയ്യാനോ പറഞ്ഞു? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ. അതിന്റെ അർത്ഥം ഇന്നത്തെ ചിന്തകളല്ല നമ്മുടെ ഇന്നത്തെ ചിന്തകൾ, കൂടുതൽ ബൈബിളിനോട് അനുരൂപമായി, കർത്താവിനോട് അനുരൂപമായി. ഇന്നത്തെ ചിന്തകളല്ല നാളത്തെ ചിന്തകൾ, കൂടുതൽ ക്രിസ്തുവിനോട് ബൈബിളിലെ ചിന്തകളോട് അനുരൂപമായി. നാ മറ്റന്നാളത്തെ ചിന്തകൾ അതിന്റെ അപ്പുറത്തെ ഓരോ ദിവസവും സത്യം നാം അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ട് നാം ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ, അങ്ങനെ ആ സ്വർഗീയ പിതാവിന്റെ മാറിൽ നാം അണയുവാനായിട്ട് ഇടയാ. അപ്പോ നമ്മളോട് എന്താണോ ബൈബിൾ വിശ്വസിക്കാൻ ആവശ്യപ്പെട്ടത് അത് വിശ്വസിക്കുക. ഇനിയിപ്പോ നിങ്ങളോട് പറയാണ് ബ്രദർ, ബൈബിൾ അത് മാത്രമല്ല, ഞാൻ ഇന്നതോട് വിശ്വസിക്കാൻ ആവശ്യപ്പെട്ടു, ഞാൻ ഉടനെ ദൈവസ്ഥാനത്തിന് മുട്ടുമടക്കും, ഞാൻ ദൈവസ്ഥാനത്ത് ധ്യാനിക്കും, ഈ ബൈബിളിലെ അത് ആസിറ്റിസ് അങ്ങനെ തന്നെയാണ് എന്ന ബോധ്യം വന്ന് ഞാൻ അതിനെ സ്വീകരിക്കും. ഞാൻ എന്ത് ചെയ്യും? ഇന്നത്തെ പോലെയല്ല നാളെ ആ വചനോട് സ്വീകരിച്ച് ഞാൻ ആൾ മാറും. അപ്പൊ ഓരോ നിമിഷവും എന്നെ ക്രിസ്തുവാകുന്ന തലയോളം വളർത്തുവാൻ എന്നെ സഹായിക്കും. അപ്പൊ നാം എന്ത് ചെയ്യണം? നാം വിശ്വസിച്ച ആ വിശ്വാസ പ്രമാണം ഉണ്ടല്ലോ, നമ്മുടെ ബൈബിളൊക്കെ എഴുതി ചേർത്തിട്ടില്ലേ, വിശ്വാസ പ്രമാണം ഇല്ലേ, ആ വിശ്വാസ പ്രമാണം നമ്മൊന്ന് ചെക്ക് ചെയ്യണം. ആ വിശ്വാസ പ്രമാണത്തിൽ കർത്താവ് നമ്മൾ വിശ്വസിക്കാൻ പറഞ്ഞ സുവിശേഷം ഉണ്ടോ? ദൈവരാജ്യം എന്ന സുവിശേഷം ഉണ്ടോ? ദൈവം നമ്മളോടുകൂടെ താമസിക്കാൻ വരുന്നു. വെളിപ്പാട് 23 ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, ഇതാ ദൈവം മനുഷ്യരോട് താമസിക്കും, അവരെ കണ്ണിൽ നിന്ന് എല്ലാ കണ്ണുനീര് എടുത്ത് കളയും, അങ്ങനെ ദൈവത്തോടുകൂടെ താമസിക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങുകയാണ് എന്നുള്ള ചിന്ത ഉണ്ടോ എന്ന് നോക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ദൈവത്തിന്റെ വചനങ്ങൾ ആവശ്യപ്പെട്ടത്, അതുകൂടി ഉണ്ടോ എന്ന് നോക്കണം. ചുമ്മാ ഇത് മാത്രം നോക്കിയാ പോരാ, ഞാൻ എന്ത് വിശ്വസിക്കണമെന്ന് ആവശ്യപ്പെട്ടു, ഇനി എന്ത് ഞാൻ ചെയ്യണം, എന്ത് ഞാൻ ചെയ്യണം. ദൈവത്തിന് വചനം പറയുന്നത് ചുമ്മാ പദം ചെയ്തിട്ട് കാര്യമില്ല, ലോകം അതിനുമൊക്കെ ഒഴിഞ്ഞു പോകുന്നേ ഉള്ളൂ. പക്ഷെ ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ? അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ദൈവ ഇഷ്ടം. ഹല്ലേലൂയ, എന്നേക്കും നിലനിൽക്കും. അപ്പൊ ചുമ്മാ ഒരു ചോദ്യ പേപ്പർ കിട്ടി, എന്തെങ്കിലുമൊക്കെ കലകളോ കലകളോ എന്ന് പറഞ്ഞ അറിയാവുന്ന നല്ല കാര്യങ്ങളൊക്കെ അതൊക്കെ എഴുതി വെച്ചു, പക്ഷെ ജയിക്കത്തില്ല മക്കളെ, ജയിക്കത്തില്ല. ഞങ്ങൾ എന്നിട്ട് നാമത്തിൽ അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റത് ചെയ്തു, ജയിക്കത്തില്ല. ചോദിച്ച ചോദ്യത്തിന് വേണം ഉത്തരം കൊടുക്കാൻ. ഹല്ലേലൂയ, ചോദിച്ച ചോദ്യം. ഇതുകൊണ്ടാണ് മാർത്തയോട് പറഞ്ഞത്, എന്തിനാ മാർത്ത ഇങ്ങനെ പലതിനെ ചൊല്ലി നീ വിചാരപ്പെടുന്നത്? നിന്നോട് പറഞ്ഞത് ചെയ്താൽ പോലെ, നിന പറഞ്ഞത് കേൾക്കാൻ വേണ്ടി മറിയ എന്റെ കാൽപാദങ്ങളിൽ ഇരിക്കുകയാ. അവളത് കേട്ടു, അവൾ ചെയ്ത് ആരും മോഷ്ടിക്കത്തില്ല, അവളെ ആരും മോഷ്ടിക്കത്തില്ല. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ നാളുകളിൽ ഈ ശ്വാസ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഗ്രൂപ്പുകൾ, സംഘടനകൾ, ഇതാ മതങ്ങൾ എല്ലാം, അതൊരു മനുഷ്യരെ ബഹുമാനിക്കുക. എപ്പോഴും ദൈവത്തിന്റെ വചനം എന്ത് പറയണോ അത് ഏറ്റെടുക്കുക, എന്നിട്ട് അതനുസരിച്ച് നിലപാണ്, അതനുസരിച്ച് മുന്നോട്ടേക്ക് പോകും. എവിടെയെങ്കിലും തിരുത്തപ്പെടാനുണ്ടെങ്കിൽ ബൈബിൾ പ്രകാരം, ബൈബിളിന്റെ വചനത്തിന്റെ അടിസ്ഥാനം, ഏത് വചനം? ഒരു വചനത്തെ എതിർക്കാത്ത വചനം. ഇതിൽ വചനം എതിർ വചനത്തെ മറ്റൊരു വചനം എതിർക്കത്തില്ല. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ആരെങ്കിലും സംസാരിച്ച് അത് നിങ്ങൾ ഹൃദയത്തിൽ ദൈവത്തിന് ആത്മാ ബോധ്യം തരുന്നുവെങ്കിൽ ആ വചനപ്രകാരം മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെട്ട. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ, ഈ സ്പ്ലിറ്റ് ഓപ്പറേഷൻ നമ്മളെ ദൈവസന്നിധിയിൽ എത്തിക്കാൻ വേണ്ടിയാണ്. സ്പ്ലിറ്റ് ഓപ്പറേഷൻ സർവഭൂമിയെയും സർവപ്രപഞ്ചത്തെയും മാനേജ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ പർപ്പസ് മനസ്സിലാക്കി, കാര്യങ്ങൾ മനസ്സിലാക്കുക, തുടർന്ന് അതനുസരിച്ച് ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇപ്പോൾ കഥാദാസൻ ക്രിസ്റ്റി ഡാനിയൽ ഈ കേട്ട ദൈവവചനം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. തുടർന്ന് കഥാദാസൻ ചിഞ്ചു ബ്രദർ ആശീർവാദം പറഞ്ഞു. നമ്മൾ മീറ്റിംഗ് അവസാനിപ്പിക്കും. ഗോയ
നന്ദിയോടെ 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 സ്തുതിക്കുന്നു പിതാവേ. പിതാവേ, ഞങ്ങൾ എന്ത് യോഗ്യത കണ്ടിട്ടാണ് സ്വർഗത്തിലെ പിതാവായ ദൈവം ഈ സത്യങ്ങളെ ഞങ്ങൾക്ക് അറിയിക്കുവാൻ, ഈ സത്യങ്ങളെ ഞങ്ങൾ കേട്ട് അങ്ങയുടെ മാറുകൂടി ചേരുവാൻ തക്കവണ്ണം ഞങ്ങളെ കേൾപ്പിക്കാൻ ഞങ്ങളോട് കാണിച്ച മനസ്സലിവനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഒരു യോഗ്യതയും ഇല്ലായിരുന്നു പിതാവേ, ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു. ഞങ്ങൾ ജനിച്ച് വളർന്ന് ഇത്രത്തോളം ആയ ഞങ്ങളായിരിക്കുന്ന എന്ന് പറയുന്ന ആ സഭകളൊന്നും കർത്താവേ, ഞങ്ങൾ അന്ന് അവിടെ പഠിച്ചതായിരിക്കുന്ന വിശ്വാസ പ്രമാണം ഒന്നും തന്നെ കർത്താവേ പിതാവേ വേദപുസ്തകത്തിൽ ഇല്ലാത്ത സത്യങ്ങളായിരുന്നു. വേദപുസ്തകത്തിൽ ഇല്ലാത്തതിനെ ഞങ്ങൾ പഠിച്ചു, അതിനെ പ്രമാണിച്ചു, അതിൽ ചടന്നു വന്നു. എന്നാൽ ഈ അവസാന നാളുകളിൽ എന്റെ പിതാവേ, അങ്ങയുടെ വചനം എന്ത് ഞങ്ങളോട് വിശ്വസിക്കാൻ പറയുന്നുവോ, അങ്ങയുടെ വചനം ഞങ്ങളോട് എന്ത് പ്രവർത്തിക്കാൻ പറയുന്നുവോ, അത് ചെയ്യുവാൻ, അത് വിശ്വസിക്കുവാനും അത് പ്രവർത്തിക്കുവാനും, അങ്ങനെ സത്യം ഞങ്ങൾ അറിഞ്ഞ് ആ സത്യത്തിൽ ഞങ്ങൾ വളർന്ന് ഞങ്ങൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ഞങ്ങളുടെ തലയാകുന്ന ക്രിസ്തുവോളം വളരുവാൻ ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഓരോ ദിവസവും പിതാവേ, അങ്ങ് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന ആ സ്നേഹത്തിനായി സ്തോത്രം. അങ്ങയുടെ കരുതലിൽ കീഴിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അങ്ങയുടെ കരവലയത്തിലാണ് അപ്പ ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ഞങ്ങളുടെ അങ്ങയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുവാൻ ഒരു വലിയ പോരാട്ടം ചുറ്റും നടക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ വീട്ടുകൊടുക്കില്ല കർത്താവേ. ഞങ്ങൾ ജയിച്ച് അങ്ങയുടെ രാജ്യത്തില് അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്നവരായി ഈ ഭൂമിയിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ശക്തരാക്കും. എന്റെ സ്വർഗത്തിലെ പിതാവായ ദൈവൻ പ്രാപ്തനായന് വിശ്വസ്തനാണ്, വലിയവനായിരിക്കുന്ന ആ ദൈവത്തിൽ ഞങ്ങൾ ഇന്ന് ആശ്രയിക്കുന്നു. ദൈവമേ, അങ്ങയുടെ മകനിൽ കൂടെ ഞങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി തരുവാൻ ഞങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടില്ല, ഇന്ന് വരെ ഞങ്ങൾക്കത് മനസ്സിലാക്കിയില്ല, ഞങ്ങൾക്കത് മറിഞ്ഞിരുന്ന സത്യങ്ങളാണ്. പിതാവേ, അങ്ങയുടെ ഇഷ്ടം എന്താണെന്ന് ഞങ്ങൾക്ക്, ഞങ്ങളെ മറച്ചു വെച്ചു. പിശാച് വളരെ തന്ത്രപരമായി ഞങ്ങളിൽ നിന്ന് ഈ സത്യങ്ങളെ മറച്ചു വെച്ചു. എന്നാൽ ഈ അന്ത്യകാലത്ത് നമ്മുടെ സ്വർഗീയ പിതാവ് തന്റെ പുത്രനിൽ കൂടെ ഞങ്ങൾക്ക് ഈ സത്യങ്ങളെ ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് കർത്താവേ ഒരു മാലയിൽ കോർത്തിരിക്കുന്ന മുത്തുമണികളെ പോലെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ആ കൃപയ്ക്കായിട്ട് സ്തോത്രം. ആ കേട്ടതിനെ കർത്താവേ ഞങ്ങൾ വെറും പ്രാസംഗികന്മാരായി മാറുവാനല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രവർത്തിച്ച് കാണിക്കൂ. ഞങ്ങൾ കേട്ടതായിരിക്കുന്ന സത്യങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങൾ ശക്തരല്ല, ഞങ്ങൾ കഴിവുള്ളവരല്ല, ഞങ്ങൾക്ക് പ്രാപ്തിയില്ല. പിതാവെ പലതിലും ഞങ്ങൾ തെറ്റിപ്പോകുന്നവരാണ്. എന്നാല് തെറ്റാത്തവനായ തികഞ്ഞവനായിരിക്കുന്ന ഒരു ക്രിസ്തു ഞങ്ങളുടെ തലയായിട്ടുണ്ടല്ലോ. അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ തലയായിരിക്കുമ്പോൾ പിതാവെ ഞങ്ങൾക്ക് ഒരിക്കലും തെറ്റിപ്പോകുവാൻ വഴിയില്ലാതെ ഞങ്ങളെ നേർവഴിക്ക് നടത്തുന്ന അങ്ങയുടെ പുത്രന്റെ ആ വാക്കുകളിൽ കൂടെ, ആ പുത്രന്റെ സന്ദേശത്തിൽ കൂടെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ കെട്ടിപ്പടുത്ത് ഉയർത്തുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങള്, ഞങ്ങൾ കേട്ട് മനസ്സിലാക്കുന്ന സത്യങ്ങള് കർത്താവെ അതിനെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട്, അതിനെ സൂക്ഷിച്ചു വെച്ചുകൊണ്ട്, അതിനെ ഞങ്ങളുടെ ജീവിത പദത്തില് ഓരോ ദിവസവും ഞങ്ങൾ എടുക്കുന്ന ഓരോ പ്രവൃത്തിയിലും അത് പ്രത്യക്ഷപ്പെടുവാൻ ഞങ്ങളെ പരിശുദ്ധാത്മാവിനാല് ഞങ്ങളെ ബലപ്പെടുത്തി സഹായിക്കണമേ എന്ന് ഞങ്ങൾ
പ്രാർത്ഥിക്കുന്നു.
ഞങ്ങൾക്കതിന് കഴിയില്ലപ്പ, ഞങ്ങൾക്കതിനുള്ള പ്രാപ്തിയില്ലല്ലോ. അങ്ങ് തന്നെ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹങ്ങളുണ്ട്, അങ്ങയുടെ മക്കളായി അങ്ങയുടെ മാറി ചേരുവാൻ ഞങ്ങൾ ഓരോരുത്തരും വാഞ്ചയോടെ കർത്താവെ ഞങ്ങൾ അങ്ങയുടെ പിന്നെ അങ്ങയുടെ ചുറ്റും കൂടിയിരിക്കുകയാണ്. അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ ഇരിക്കുകയാണ് അപ്പ. അങ്ങയുടെ വചനങ്ങൾ ഞങ്ങളുടെ അപ്പൻ ഞങ്ങളോട് പറയുന്നത് സംസാരിക്കുന്നത് കേൾക്കുവാൻ മക്കൾ ഓടി വന്ന് കൂടിയതുപോലെ കർത്താവേ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുമ്പോഴേ ഈ രാത്രി കസായത്ത് എന്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കേൾപ്പിച്ച ആ ജീവന്റെ വചനങ്ങൾക്കായി സ്തോത്രം. ആ ജീവന്റെ വചനം ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പഠിപ്പിച്ച കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച, അങ്ങ് ബലപ്പെടുത്തി ഞങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്ന അങ്ങയുടെ മകനായിട്ട് നന്ദിയോടെ സ്തോത്രം. ബലപ്പെടുത്തൻ കർത്താവെ, ഉറച്ചു നിൽക്കുവാൻ. ഇത് വലിയൊരു യുദ്ധമാണ്, ഒരു ആത്മീയ യുദ്ധത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. അങ്ങയുടെ മകൻ അത് വലിയൊരു പോരാട്ടത്തിന്റെ മുന്നണിയിൽ നിൽക്കുമ്പോഴേ കർത്താവെ പിശാച് ടാർഗറ്റ് ചെയ്യാതെ വണ്ണം എന്റെ കൃപയിൽ മറയ്ക്കണമേ, ബലപ്പെടുത്തണമേ. നാൾക്ക് നാൾ അങ്ങയുടെ മക്കൾക്ക് വേണ്ടിയുള്ള ആ ജീവന്റെ വചനങ്ങളെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുവാൻ എന്റെ മകന് അങ്ങയുടെ ആശയങ്ങളെ അങ്ങയുടെ ആലോചനകളെ കൊടുത്ത് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ. വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല, നന്ദി മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾ അത്രയ്ക്കേ ഉള്ളൂ. നാളത്തെ ദിവസത്തെ ആരാധനയ്ക്കായിട്ട് പിതാവെ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഒരിത്തരും ആത്മാവിൽ ക്ഷീണിച്ചു പോകരുത്. നിമിഷത്തോടെ പിതാവേ അപ്പന്റെ വാക്കുകളെ വീണ്ടും കേൾക്കും. ഞങ്ങൾക്ക് നാളെ കൂടി വരുവാനുള്ള ആയുസ്സും ആരോഗ്യം ദൈവം അനുവദിച്ചു തരണം. പിതാവേ പിതാവേ അങ്ങയുടെ സന്നിധിയില് ഞങ്ങൾ കൂടി കൂടുവാനുള്ള കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. അതിനായിട്ട് അങ്ങയുടെ മകന് അങ്ങ് കൊടുക്കുന്ന ആ വചനങ്ങൾക്കായി സ്തോത്രം, ആലോചനകൾക്കായി സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഭാവി നീ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരി സഹോദരങ്ങളെയും പിതാവെ അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുക. ഞങ്ങൾ ആരും പിതാവെ നഷ്ടപ്പെട്ടു പോകരുത്. ഞങ്ങൾ ആരും ഈ ലോകത്തിന് അനുരൂപരാകാൻ സമ്മതിക്കാതെ വണ്ണം പിതാവെ അങ്ങയുടെ പുത്രനിൽ അനുരൂപരാകുവാൻ തക്കവണ്ണം ഞങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങയുടെ പുത്രനിൽ കൂടെ ഞങ്ങൾ അങ്ങയുടെ മാറോട് ചേരുന്ന നാൾ വരെ ഞങ്ങളെ വിശ്വസ്തയോടെ വഴി നടത്തുന്ന പിതാവായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരിക്കൽ കൂടെ കർത്താവേ, ഒരിക്കൽ കൂടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണ യാഗമായി സമർപ്പിക്കുകയാണ്, ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ് പിതാവേ. നാളത്തെ ദിവസത്തിനായിട്ട് ഞങ്ങൾ ഒരുക്കണം. കേട്ട വചനങ്ങൾ കർത്താവേ ശത്രു ഒരു വിധത്തിലും എടുത്തു കളയാൻ അനുവദിക്കാതെ അതിനെ കാത്തു സൂക്ഷിച്ച് ഭദ്രമായി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രമപ്പ. ഞങ്ങൾ എല്ലാവരെയും ഞങ്ങളുടെ സ്വർഗീയ പിതാവ് അനുഗ്രഹിച്ച് ബലപ്പെടുത്തിയിരിക്കുന്ന കൃപയ്ക്ക് സ്തോത്രം. യേശു രക്ഷിതാവിന്റെ അൻപുള്ള നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.